വാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, മൂഢന്മാരുടെ വായോ കോശത്വം പൊഴിക്കുന്നു. യഹോവയുടെ കണ്ണെല്ലാടവുമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നാവിന്റെ ശാന്തത ജീവവൃക്ഷം, അതിന്റെ വക്രതയോ മനോവ്യസനം. പോഷൻ അപ്പന്റെ പ്രബോധനം നിരസിക്കുന്നു, ശാസനയെ കൂട്ടാക്കുന്നവനോ വിവേകിയായിത്തീരും. നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്, ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥം. ജ്ഞാനികളുടെ അതിരങ്ങൾ പരിജ്ഞാനം വിതറുന്നു, മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ്, എന്നാൽ നീതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു. സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ വരും, ശാസന വെറുക്കുന്നവൻ മരിക്കും. പാതാളവും നരകവും യഹോവയുടെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു, മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്രയധികം. പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല, ജ്ഞാനിയുടെ അടുക്കൽ ചെല്ലുന്നതുമില്ല. സന്തോഷമുള്ള ഹൃദയ മുഖപ്രസാദം ഉണ്ടാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു, മൂഢന്മാരുടെവായ പോഷത്വം ആചരിക്കുന്നു. അരിഷ്ടന്റെ ജീവനാൾ ഒക്കെയും കഷ്ടകാലം, സന്തുഷ്ട ഹൃദയനോ നിത്യം ഉത്സവം. ദൈവമേശുവിന് യോഗ്യമാവുന്നു. പ്രാർത്ഥിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ടെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധമായിരിക്കും സ്തുതി ആദ്യം മുതൽ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം, പരിശുദ്ധൻ 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 വരുമ്പോൾ സ്തുതി. ദൈവമായ കർത്താവിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്തുതി. ദൈവമേ ഇനി പരിശുദ്ധനാകുന്നു, ഭഗവാൻ ഇനി പരിശുദ്ധനാകുന്നു, എന്നോട് കരുണ ചെയ്യണം. ദൈവമേ ഇനി പരിശുദ്ധനാകുന്നു, ഭഗവാൻ ഇനി
പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്ത ഇനി പരിശുദ്ധനാകുന്നു, ഞങ്ങൾ പുനഃപരിശീലിക്കപ്പെട്ടവനെ എന്നോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ സംസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവെ നിനക്ക് സ്തുതി. പാപികളായ നിന്നടിയാരോട് കരുണയെ നമിച്ച് രാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലായ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടനെ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. നല്ല ജീവശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ യേശുക്കളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ തിരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. യുദ്ധമുള്ള കന്യാവർത്തറിയുമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാർക്കുമോർ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, നിഗ്രഹീതമായ ഒരു രാത്രികാലം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയല്ലോ. എന്നാ പകലന്തിയോളം ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഈ സന്ധ്യാനേരം തിരുവും പുറകെ വീണ്ടും ദൈവവചനവുമായി ചേർന്നിരിക്കാനും ദൈവമേ നിന്റെ പക്കലേക്ക് നോക്കി അനുഗ്രഹം പ്രാപിക്കുവാനും ദൈവികമായിരിക്കുന്ന ജ്ഞാനത്തിൽ സത്യവിശ്വാസത്തിൽ വളരുവാനും തക്ക വണ്ണം ഞങ്ങൾക്ക് നൽകുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. നിന്റെ കൃപയും അനുഗ്രഹവും ഞങ്ങളെല്ലാവരോടും സദാ വർദ്ധിച്ചിരിക്കണമേ. പ്രത്യേകിച്ച് എംഎംവിഎസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും, ഈ വർഷം ഞങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളെയും പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവകരുണ സകലരുടെ മേലും വ്യാപരിക്കണമേ. പ്രത്യേക കർത്താവേ, ഇന്ന് ഈ ക്ലാസ്സിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. എംഎംവിഎസ് പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അച്ഛനെയും അഭിയന്യ തിരുമേനിയെ പ്രത്യേകമായിട്ടും, ഇതിന്റെ ചുമതലയിൽ ഭദ്രാസന തലത്തിൽ ഇതിന്റെ ചുമതല വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഓരോ യൂണിറ്റ് തലങ്ങളിലും കർത്താവെ അതിന്റെ ചുമതലയിലായിരിക്കുന്നവരും പ്രസ്ഥാനത്തെ ഏറ്റവും അനുഗ്രഹീതമായി കർമ്മജീവികളായി നയിക്കുന്നവരെയും ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കരുണയും കൃപയും സദാ എല്ലാവരോടും വർദ്ധിച്ചിരിക്കണമേ. ഞങ്ങളുടെ പഠന ക്ലാസുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അനുഗ്രഹീതമായി തീരണമേ. പരീക്ഷ എന്നുള്ളൊരു കാര്യം മാത്രമല്ല, അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും സത്യവിശ്വാസം ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് മുഖാന്തരമാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. ഒരിക്കൽ കൂടി അടിയങ്ങളെ എല്ലാവരെയും താഴ്ത്തി തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഏഴുകളും ബലഹീനരുമാകുന്ന ഞങ്ങളെല്ലാവരുടെ മേലും എന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ വർദ്ധിക്കണമേ. നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഞങ്ങൾ എന്നേക്കും സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.
പോയോ മിന്നിയച്ചനുണ്ടോ? ഓ, ഞാനത് പോയി. ജിജി എന്നെ കേക്കാവോ? ബിന്യത്തിനൊന്ന് കട്ടായി കാണും. പിസിയോളത്തിന് ഞാൻ ക്ഷണിക്കുകയാണ് നമ്മുടെ ക്ലാസ് എടുക്കാൻ വേണ്ടി. എല്ലാവർക്കും പിസിയോളത്തിന് നല്ലപോലെ അറിയാം, നമ്മുടെ സെന്റ് ഗ്രിഗോറിയസ് പള്ളി ഡിട്രോയിറ്റിലെ വികാരിയാണ്. അതിനു മുമ്പ് വാൻകൂവർ സെന്റ് ജോർജ് പള്ളിയിലെ വികാരിയായിരുന്നു. നമുക്ക് 3-4 വർഷമായി ഇപ്പൊ അച്ഛൻ തുടർച്ചയായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. 5-ാമത്തെ വർഷമാണിത്. 5 വർഷമായിട്ടും ഫേസ് സ്റ്റഡിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗംഭീരമായ ഗൗരവമുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായി നമ്മരസത്തിൽ കൊണ്ടുവരാനും നമുക്കത് മനസ്സിലാക്കുന്ന വിധത്തിൽ പ്രസന്റ് ചെയ്യാനും അച്ഛനുള്ള കഴിവ് പ്രത്യേകമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അച്ഛൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക, അച്ഛൻ എന്തുമാത്രം നമ്മരസത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന്. അതിന്റെ ആ ഗൗരവം വിട്ട് അതിന്റെ നർമ്മ സ്വഭാവത്താൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അച്ഛൻ നമുക്ക് തരുന്നു. അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് ഇതിലേക്ക് ക്ഷണിക്കുന്നു. അച്ഛൻ ഞങ്ങൾക്ക് തരുന്ന എല്ലാ ക്ലാസ്സുകൾക്കും ഞങ്ങൾ വളരെ നന്ദിയുള്ളവരായിരിക്കും എന്ന് വീണ്ടും ഓർപ്പിക്കുന്നു. അച്ഛൻ ക്ലാസ് എടുത്താൽ.
താങ്ക് യു ആന്റി. പ്രിയക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ കർത്താവിൽ അനുഗ്രഹീതരെ, വീണ്ടും നിങ്ങളെ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും നമുക്ക് ചേർന്ന് ദൈവവചനത്തിൽ ഈ വർഷം വീണ്ടും ക്ലാസുകൾ ആരംഭിക്കുവാൻ തക്കവണ്ണം ദൈവം നൽകിയ നല്ല അവസരത്തിനായിട്ട് സ്തുതിക്കുന്നു. ഇന്ന് ഇവിടെ മനോജ് ഇതിന്റെ ഓഫീസിൽ അതിന്റെ കൺട്രോൾ ചെയ്യുന്നില്ല, നാട്ടിലിരുന്നുകൊണ്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. എന്നാൽ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും ഒരു കാര്യം ഓർപ്പിക്കാനുള്ളത്, നിങ്ങൾ ഈ ക്ലാസ്സുകൾ ഇപ്പോൾ നടക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുന്നില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലുള്ള ഹാൻഡ്സെറ്റ് അതിലെ മ്യൂട്ട് എന്നുള്ള ബട്ടൺ തീർച്ചയായിട്ടും ഞെക്കണം. നിങ്ങൾ മ്യൂട്ട് ചെയ്യണം. മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടാകും ക്ലാസ്സിന്റെ ഇടയ്ക്ക്. പിന്നെയും അത് നമുക്ക് പറയുന്നത് ഒരു അസൗകര്യമായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളും പഠന വിഷയങ്ങളും പ്രാർത്ഥനാ മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ തന്നെ അതിനിടയ്ക്ക് ഒരു അസൗകര്യം ഉണ്ടാകാത്ത രീതിയിൽ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ സ്നേഹത്തോടെ ഞാൻ അത് അഭ്യർത്ഥിക്കുകയാണ്. ദയവ് ചെയ്ത് ഇന്ന് അങ്ങനെയൊന്ന് ആ കാര്യം ഒന്ന് സഹകരിക്കണം എന്ന് ഓർപ്പിക്കും. വീണ്ടും നമുക്ക് ചേർന്ന് വരുവാൻ തക്കവണ്ണം ദൈവമിടയാക്കിയതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. MMVS എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവത്തിന് ഇത് സമർപ്പിക്കുന്നു. വളരെ അനുഗ്രഹീതമായിട്ടാണ് ഈ MMVS പ്രവർത്തനങ്ങൾ നമ്മുടെ ഭദ്രാസനത്തിലും ഭംഗിയായിട്ട് നടക്കുന്നു. തീർച്ചയായിട്ടും ഈ വർഷത്തെ പ്രവർത്തനങ്ങളും ഏറ്റവും അനുഗ്രഹീതമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്ക്, ചാപ്പലിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുമ്പോൾ അതിനോടുള്ള സഹായം സഹകരണം, അതുകൂടാതെ ഓരോ ഇടവകയിലും റീജിയണൽ തലത്തിലും ഏരിയ വൈസിലും ഒക്കെ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഔട്ട്റീച്ച് പ്രോഗ്രാമുകളൊക്കെ MMVS നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു എന്നുള്ളത് ശ്രേഷ്ഠമായ കാര്യമാണ്. അതിനെല്ലാം വീണ്ടും അഭിനന്ദിക്കുന്നു. അതിന് താല്പര്യം എടുക്കുന്നവരെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. ഭദ്രാസന ഭാരവാഹികളെയും അതിന്റെ റീജിയണൽ ഏരിയ യൂണിറ്റ് തലങ്ങളിലുള്ളവരെയെല്ലാം ദൈവസന്നിധിയിൽ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം ഇതെല്ലാം ചെയ്യുവാൻ. നമ്മളുടെ ആത്മശരീര മനസ്സുകളുടെ പരിപൂർണമായിരിക്കുന്ന രക്ഷ, എന്റെ സഭയുടെ വിശ്വാസത്തിലൂടെ
എനിക്ക് ലഭിക്കും എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രയോജനമുള്ളൂ. അതായത് ഞാൻ വിശ്വസിക്കുന്ന സഭ, ഞാൻ വിശ്വസിക്കുന്ന സത്യവിശ്വാസം അതെന്റെ ആത്മരക്ഷയ്ക്ക് മുഖാന്തരമാണെന്ന് നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാവണം. ഞാനത് നേരത്തെ തൊട്ടേ നിങ്ങളെ പറഞ്ഞ് നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നൊരു വിഷയമാണ്. നമ്മുടെ ആത്മരക്ഷയ്ക്ക് നമ്മുടെ സത്യവിശ്വാസം മുഖാന്തരമാണെന്ന് അങ്ങനെ വരുമ്പോ പിന്നെ നമ്മൾ അവിടെ ഇവിടെയും അന്വേഷിച്ച് ഓടി നടക്കുകയല്ല. ചിലരെ കണ്ടിട്ടില്ലേ പെണ്ണ് കെട്ടിക്കാനും മാമോദിസ നടത്താനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പള്ളി വേണം, മറ്റുള്ളവരുടെ മുമ്പേ മാനം എന്നുള്ള രീതിയിൽ നമുക്ക് പള്ളിയിലെ കാര്യങ്ങളെല്ലാം വേണം. പക്ഷേ എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്ന വേറെ ഏതെങ്കിലും കൂട്ടായ്മയിലായിരിക്കും എല്ലാ ഞായറാഴ്ചയിലും, ഒട്ടുമിക്ക ഞായറാഴ്ചകളിലും. പിന്നെ വെള്ളിയാഴ്ചയും ഈസ്റ്ററിനും ക്രിസ്മസിനും അങ്ങനെയുള്ള പ്രധാന ദിവസം മാത്രം പള്ളി വരുന്ന പുള്ളികളും പുള്ളിക്കാരികളും ഒക്കെ ഉണ്ട്. നമ്മളതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഈ സത്യവിശ്വാസം തിരിച്ചറിയുകയും സത്യവിശ്വാസം തിരിച്ചറിഞ്ഞ് അതിൽ നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്ത് ഈ പഠന ക്ലാസ്സുകൾക്കൊരു വലിയ സാങ്കത്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ കൂടിവരവിന്റെ സമയത്ത് ചിലപ്പോഴൊക്കെ അല്പമൊക്കെ അസൗകര്യമൊക്കെ ഉണ്ടെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്ന് വരുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ചേർന്നപ്പെടുകയും ചെയ്യുന്നു. അതോടൊപ്പം വ്യക്തിപരമായിട്ട് എനിക്കുള്ളൊരു സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഞാൻ ക്ലാസ്സുകൾ ആരംഭിക്കാമെന്ന് പ്രോമിസ് ചെയ്തിരുന്നു. നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ച കഴിഞ്ഞ ആഴ്ചയാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയില് ഈ വ്യാഴാഴ്ച ദിവസം ഇന്നൊരാഴ്ചയായി 16-ാം തീയതി ഞങ്ങൾക്ക് ഒരു മകനെയും കൂടി ദൈവം നൽകി. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അത് വൈഫ് ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. 9:50-ഓടുകൂടിയാണ് കുഞ്ഞുണ്ടായത്. ഞാനത് ഓർക്കുമായിരുന്നു, ഇവിടുത്തെ സമയം 9:50 എന്ന് പറയുന്നത് ക്ലാസ്സുകൾ തീരുന്ന ഒരു സമയ ഇവിടുത്തെ 10 മണിക്കാണ് ക്ലാസ് തീരുന്നത്. ഇപ്പൊ ഇവിടെ 9 മണി കഴിഞ്ഞു. അപ്പോ ദൈവം അത്രയ്ക്ക് വലിയ കൃപയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും അതൊക്കെയാണ്. അപ്പൊ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ധാരാളം പേര് വിളിക്കുകയും ആശംസകളൊക്കെ അറിയിക്കുകയും ചെയ്തു. എല്ലാവരോടുമുള്ള സ്നേഹം പ്രത്യേകമായിട്ട് പങ്കുവയ്ക്കും. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുക, അതിൽ നിലനിന്നുകൊണ്ട് നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുകയും വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയും വിശ്വാസത്തോടുകൂടിയ പ്രവർത്തനവും നമുക്കുണ്ടാകുവാനുമായിട്ടാണ് ഈ ക്ലാസ്സുകളെല്ലാം. പരീക്ഷയ്ക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് എഴുതി ഒബ്ജക്റ്റീവ് ടൈപ്പിന് വേണ്ടി നമ്മൾ വാദിച്ചു, അങ്ങനെ 100% അല്ലെങ്കിൽ 90% ഒക്കെ മേടിച്ചു, സർട്ടിഫിക്കറ്റ് മേടിച്ചു. അതെല്ലാം മറ്റൊരു വശമാണ്. ഞാൻ ആദ്യം മുതലേ നിങ്ങളോട് പറയുന്നതാണ്, അതെല്ലാം മറ്റൊരു ഫലമാണ്. പക്ഷേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളുടെ ആത്മരക്ഷയ്ക്ക് നമ്മുടെ സത്യവിശ്വാസം മുഖാന്തരമാണെന്നുള്ള 100% ബോധ്യം, ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ മനസാക്ഷി തന്നെ ദൈവസന്നിധിയിൽ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് മറ്റാരെങ്കിലും ഏതെങ്കിലും മെത്രാപ്പൊലിത്തയുടെ കയ്യിന്നോ അമ്പാവാടെ കയ്യിന്നോ അല്ലെ പത്രത്തിൽ പേര് വരികയും ഫേസ്ബുക്കിലും വാട്സപ്പിലും പടം വരികയും അതൊന്നുമല്ല വിഷയം. അതിനേക്കാൾ ഉപരി നമ്മുടെ മനസാക്ഷിയുടെ മുൻപിൽ ദൈവസന്നിധിയിൽ സത്യവിശ്വാസത്തിലാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്കത് ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുവാനും അടുത്ത തലമുറയ്ക്ക് ആ സത്യവിശ്വാസം പകർന്നു കൊടുക്കുവാനും തക്കവണ്ണം നമുക്കിടയാകണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ പഠന ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ബലഹീനനായിരിക്കുന്ന എന്നെ, എനിക്കറിയാം ഞാൻ യാതൊരു കഴിവുമില്ലാത്ത ആളാണ് എങ്കിലും ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതിൽ ധാരാളം പേര് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങളിൽ അങ്ങനെയൊന്ന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അതിനുവേണ്ടി ഉദ്ബോധിപ്പിക്കുന്നതിൽ അതിന് അവസരങ്ങളൊക്കെ നൽകുന്നതിൽ എല്ലാവരോടുമുള്ള സ്നേഹം ഒരു വാക്കിൽ ആദ്യമേ തന്നെ അറിയിക്കുന്നു. നമുക്ക് ഈ വർഷം പഠിക്കുവാനുള്ള പുസ്തകത്തിലേക്ക് ഇനി നമുക്ക് കയറാം. നിങ്ങൾ ദൈനംദിനം നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അഭിഷിക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിനു സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക. നമ്മുടെ കൂടി ഒരു അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ നമ്മുടെ പഠന അതിന്റെ സ്റ്റഡി മെറ്റീരിയലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് സഭാവിശ്വാസ പഠനത്തിന് വേണ്ടി ജ്ഞാനബോധിനി എന്നൊരു പുസ്തകമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ശാന്തമേ ആൻ്റി അതെല്ലാവർക്കും അതിന്റെ മലയാളം ഇംഗ്ലീഷ് വേർഷൻ അയച്ചു തന്നിട്ടുണ്ട്. ഒരു വാക്ക് എനിക്ക് നന്ദി പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ച അന്നാമ്മയും പാസ്റ്ററും ആയിരുന്നു, നിങ്ങൾക്കറിയാം അതിനകത്ത് അത്രയും അധ്യായങ്ങൾ, 10-16 അധ്യായങ്ങൾ, അത് അതിന്റെ ഒരു ഒരു കോൺവെർസേഷൻ എന്നുള്ള രീതിയിലായിരുന്നല്ലോ അത്. അത് മുഴുവൻ ഇംഗ്ലീഷിലേക്ക് ഇംഗ്ലീഷ് വേർഷൻ അതിനുണ്ടാക്കി MOC കൊണ്ട് അത് പബ്ലിഷ് ചെയ്യിപ്പിച്ച് എടുത്തത് തീർച്ചയായിട്ടും ധാരാളം പേര് അതിന് കൈത്താങ്ങൽ നൽകി. അന്നമ്മയാന്റിയും ജിജിയും അതിന് വലിയൊരു താല്പര്യം എടുത്ത് ആണത് ചെയ്തത്. അന്നമ്മയാന്റിയുടെ ഭർത്താവും മോഹനങ്ങളും ഒക്കെ അതിനകത്ത് ഒത്തിരി പെയിൻ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ധാരാളം പേരങ്ങനെ ധാരാളം പേര് അതിന് കൈത്താങ്ങൽ നൽകി. എന്ന് പറഞ്ഞതുപോലെ തന്നെ ജ്ഞാനബോധിനിയും നേരത്തെ തന്നെ ഇത് കിട്ടി. നിങ്ങൾക്കറിയാവോ, നമ്മൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം, ഓരോ ഓരോരുത്തരും എന്തുമാത്രം പ്രയാസത്തിന്റെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും, ഇത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ധാരാളം ആശുപത്രി കാര്യങ്ങളെ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, വളരെയേറെ മറ്റാരും സഹായത്തിനില്ലാത്ത, ആരുടെ സഹായം ചോദിക്കാനാവാത്ത നിമിഷങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ താല്പര്യപൂർവ്വം ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതെല്ലാം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് വളരെ മനോഹരമായിട്ട്, ഞാൻ ഇത് വായിക്കുമ്പോൾ ഓർക്കുമായിരുന്നു, മലയാളത്തിനേക്കാളും എത്ര ഭംഗിയായിട്ട് ഇംഗ്ലീഷിലേക്ക് അത് തർജ്ജമ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് നമ്മുടെ ഈ ഭദ്രാസനത്തില് സത്യവിശ്വാസം പഠിക്കാൻ തക്കവണ്ണം ഇവരൊക്കെ നൽകുന്ന ആ നേതൃത്വത്തിന് ഒരിക്കൽ കൂടി നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഈ വർഷത്തെ നമ്മുടെ പഠനത്തിന് വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കും ജ്ഞാനബോധിനി എന്ന പുസ്തകമാണ്. ആ ജ്ഞാനബോധിനി എന്ന പുസ്തകത്തിന്റെ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ എഴുതിയിരിക്കുന്നത് യുഹാനോൻ മാർ തേവോദോറോസ് തിരുമേനിയാണ്. കഴിഞ്ഞ വർഷം വരെയും, അല്ലെങ്കിൽ ഈ പ്രസന്റ് ടൈം ഇതുവരെയും നമ്മുടെ വനിതാ സമാജത്തിന്റെ പ്രസിഡന്റായിട്ട് തിരുമേനിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ സുനഹ ദിവസത്തിൽ, ഈ ദിവസങ്ങളിൽ നടന്ന, കഴിഞ്ഞ ദിവസം അവസാനിക്കുന്ന സുനഹ ദിവസത്തില് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിന്റെ അറിയിപ്പ് ലഭിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റായിരുന്ന തേവോദോറോസ് തിരുമേനി വളരെ താല്പര്യപൂർവ്വം ജി ജോണച്ചനായിരിക്കുന്ന സമയം മുതൽ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു തിരുമേനിയായിരുന്നു അദ്ദേഹം. ഹോളി ട്രിനിറ്റിയെ പറ്റി, ക്രിസ്തുവിശ്വാസത്തെ പറ്റി വളരെ മനോഹരമായി, ഒരുപക്ഷെ നിങ്ങളത് ദിവ്യബോധനം പഠിക്കുന്ന സമയം ആ പുസ്തകമൊക്കെ പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കുറെ പേരെങ്കിലും. അപ്പൊ തിരുമേനിയാണ് ഈ പുസ്തകം നമുക്ക് വേണ്ടി ഒരുക്കിയത്. തിരുമേനിയുടെ ആ മുഖപുര ഞാനൊന്ന് വായിക്കാം. എന്താണ് വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി എന്നുള്ളത്, എന്താ ഇതിന്റെ ഉദ്ദേശം എന്നുള്ളത് തിരുമേനിയുടെ തന്നെ വാക്കുകളിൽ നമുക്കൊന്ന് കേൾക്കാം. എന്റെ പുസ്തകത്തിന്റെ മുഖപുര പെട്ടെന്ന് ഞാനൊന്ന് വായിക്കാം. മലങ്കര ഓർത്തഡോക്സ് സഭ, മർത്തമറിയം വനിതാ സമാജം ദൈവകൃപയാൽ നൂതനമായ ദർശനത്തോടും ശൈലികളോടും കൂടി വളർന്നുകൊണ്ടിരിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ വർഷവും സമാജാംഗങ്ങൾക്ക് പഠിക്കുവാനും ധ്യാനിക്കുവാനും പ്രത്യേകിച്ച് നിശ്ചയിച്ചിരിക്കുന്ന ഭാഗങ്ങൾ നൽകാറുണ്ട്. എന്നാൽ ഈ വർഷം മുതൽ പഠിക്കുവാനുള്ള ഭാഗങ്ങൾ എല്ലാം കൂടി ഒരു പുസ്തകമാക്കി നൽകുന്നത് എല്ലാവർക്കും ഏത് സമയത്തും പഠിക്കുന്നതിന് സൗകര്യപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് 2013 പഠന ഗ്രന്ഥമായി ജ്ഞാനബോധിനി പ്രസിദ്ധീകരിക്കുന്നു. ഇതിൽ 3 ഭാഗങ്ങളുണ്ട്. ഇതാണ് അതിന്റെ ഒരു തുടക്കം. അതായത് 2013 ഒരു പഠന ഗ്രന്ഥമായിട്ടാണ് ഇത് ക്രമീകരിച്ചത്. അതിന്റെ 3 ഭാഗങ്ങളുണ്ട്. നമുക്കിനി ആവശ്യമുള്ള ഭാഗം മാത്രമേ നമുക്ക് എടുത്താൽ മതി. അതിൽ 3-ാമത്തെ ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിനെപ്പറ്റിയുള്ളൊരു പരാമർശം സൂചിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. 2-3 ഭാഗങ്ങളിൽ നിന്ന് കുറേശ്ശെ നമുക്കുണ്ട്. 2-ാം ഭാഗം സഭയുടെ സത്യവിശ്വാസ പഠനമാണ്. സഭയുടെ സത്യവിശ്വാസവും കൂദാശകളും ദൈവവചനത്തോടൊപ്പം സഭാമക്കളുടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളാണ്. സഭയുടെ സത്യവിശ്വാസങ്ങൾ യഥാ അവസരം പഠിക്കുന്നതിനും തലമുറകളോട് പറഞ്ഞു കൊടുക്കുന്നതിനും കഴിയാതെ വരുന്നതിന്റെ പരിണിത ഫലമായി വിരുദ്ധ ഉപദേശങ്ങളിലേക്ക് വിശ്വാസികൾ അവരുടെ അജ്ഞത മൂലം മാറിപ്പോകുന്ന കാഴ്ച ഇന്ന് എവിടെയും കാണാം. ഇതിന് വിരാമം കുറിക്കുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ നാം പഠിച്ചേ മതിയാകും. ഇപ്രാവശ്യം വിശുദ്ധ കൂദാശകളായ വിശുദ്ധ മാമോദീസ, വിശുദ്ധ മോറോൻ എന്നിവയാണ് പഠന വിധേയമാക്കുന്നത്. നമ്മുടെ സഭയുടെ സത്യവിശ്വാസം എന്തെന്ന് വ്യക്തതയോടെ പഠിക്കുവാനും ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ഏത് സമയത്തും മറ്റുള്ളവർക്കും അതിന്റെ ആത്മാംശത്തെ പറഞ്ഞു കൊടുക്കുവാനും കഴിയണം. ചോദ്യോത്തര രീതിയിൽ എഴുതിയിരിക്കുന്നതിനാൽ പഠിക്കാൻ എളുപ്പമാണ്. അതാണ് നമുക്ക് അത്രയും കാര്യം മാത്രമേ അതിൽ നിന്ന് കിട്ടാനായിട്ടുള്ളൂ. അതുകൊണ്ട് ഈ അതിലെ സെക്കൻഡ് പാർട്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിലെ വിശുദ്ധ മാമോദീസ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ക്രിസ്മേഷൻ, ഹോളി ബാപ്റ്റിസം ആൻഡ് ഹോളി ക്രിസ്മേഷൻ, ഈ രണ്ട് സാക്രമെന്റിനെ പറ്റിയാണ് നമ്മുടെ ജ്ഞാനബോധിനിയിൽ നിന്ന് നമ്മൾ പ്രാവശ്യം പഠിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നു. അതില് അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നേരത്തെ വിശുദ്ധ മാമോദീസയെ പറ്റി നമ്മള് വേദപുസ്തകത്തിൽ നിന്നുള്ള അടിസ്ഥാനവും സഭയുടെ പഠിപ്പിക്കലും പ്രത്യേകിച്ച് ശിശു സ്നാനം എന്നുള്ളൊരു വിഷയം, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ, അതിന്റെ ആവശ്യമുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരവും ഒക്കെ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും ഈ പുസ്തകത്തില് പരാമർശിക്കുന്നത് വിശുദ്ധ കൂദാശക്രമത്തിന്റെ ഒരു വിശദീകരണമാണ്. അതായത് ഈ മാമോദീസായുടെ മൂന്ന് ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതുകൂടാതെ അതിന്റെ പ്രാരംഭ പ്രാർത്ഥനയിലെ പ്രധാന ആശയങ്ങൾ, സങ്കീർത്തന ഗീതങ്ങൾ, പ്രൊമിയോൻ സദറ, വേദവായന ഭാഗങ്ങള്, സ്നാനാർത്ഥിയുടെ മുഖത്ത് പട്ടക്കാരൻ ഊതുന്നതിന്റെ അർത്ഥമെന്ത്, നെറ്റിയിൽ മുദ്ര ഊത്തുന്നതിന്റെ അർത്ഥമെന്ത്, പിന്നീട് എക്സോർസിസം പ്രയർ, ശബദം ജയിച്ചുകൊണ്ട് സ്നാനാർത്ഥിയുടെ മേൽ റൂസ്മ ചെയ്യുന്നതിന്റെ അർത്ഥമെന്ത്, ആദ്യം കുഞ്ഞിന്റെ മുഖം പടിഞ്ഞാറോട്ടും രണ്ടാമത് കിഴക്കോട്ടും തിരിച്ചു പിടിക്കുന്നതിന്റെ അർത്ഥമെന്ത്, തല തൊടുന്ന ആളിന്റെ പ്രസക്തി എന്ത് തുടങ്ങി അങ്ങനെയുള്ള വിശദീകരണങ്ങളാണ് തിരുമേനി പുസ്തകത്തിൽ നൽകുന്നത്. നമ്മൾ അതിലേക്ക് വരുന്നതിന് മുൻപായിട്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു ക്ലാസ്സില് ഒരു പ്രാവശ്യം കൂടി നമുക്ക് വീണ്ടും എന്താണ് വിശുദ്ധ മാമോദീസയുടെ പ്രസക്തി എന്നുള്ളത്, ശിശുസ്നാനം നമ്മൾ നടത്തുന്നതിന്റെ അർത്ഥവും ഒരു ഒരു ചുരുങ്ങിയ വാക്കുകളിലെങ്കിലും ഒന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ നല്ലത്. ഒരുപക്ഷെ ഇന്നത്തെ ക്ലാസ് അതിനുവേണ്ടി തികഞ്ഞില്ല എങ്കിൽ ഒരു പക്ഷേ അടുത്ത ക്ലാസിന്റെ ആദ്യ ഭാഗം കൂടി എടുക്കാമെന്ന് വിചാരിക്കുക. കാരണം അത് അത്യാവശ്യമാണ്. അത് വീണ്ടും നമ്മൾ വീണ്ടും വീണ്ടും ചില കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി നേരത്തെ നിങ്ങൾക്ക് നിങ്ങൾ ഒരുപക്ഷെ എഴുതിയെടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ട് ധാരാളം വേദവാക്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സ്നാനം നൽകുന്നതിന്റെ പ്രസക്തിയെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സ്നാനം എന്തിനാണ്, എന്തിനാണ് സ്നാനം നടത്തുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. എന്നാൽ എനിക്ക് തോന്നുന്നു അതിനെ കുറച്ചുകൂടെ നമുക്കൊന്ന് ഒരു ആധികാരികമായിട്ട് കിട്ടുന്ന ഒരു ചെറിയ ലഘുലേഖ ഇറങ്ങിയിട്ടുണ്ട്, വൈദിക സെമിനാരിൽ നിന്ന് ഇറങ്ങിയതാ. അത് അഭിയന്നനായ പൗലൂസ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പോലീത്ത എഴുതിയതാണ്. നിങ്ങൾക്കറിയാവല്ലോ ഗ്രിഗോറിയസ് തിരുമേനിയാണ് ലോകമാഗമനം മലങ്കര ഓർത്തഡോക്സ് കൊറിയാനി സഭയെ ഇത്രയും പ്രശസ്തമാക്കി മാറ്റിയത്. ഹെയ്ലി സെലാസിയുടെ എത്യോപ്യൻ എംപറർ ആയിരുന്ന ഹെയ്ലി സെലാസിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇരിക്കാനും അവിടുത്തെ ഉപദേശക സമിതിയിൽ അംഗമായിരിക്കാനും അങ്ങനെ ലോകമൊട്ടുക്കും വിശുദ്ധ സഭയുടെ മുമ്പിനെ ഉയർത്തുവാനും തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്ന ഏറ്റവും ഇന്നിപ്പം ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു തിയോളജിയനായിരുന്നു പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി. അപ്പൊ തിരുമേനി ശിശുസ്നാനം ക്രൈസ്തവ വിശ്വാസത്തിൽ എന്ന് പറഞ്ഞൊരു ചെറിയ ലഘുലേഖ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒട്ടുമിക്ക കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള വേദഭാഗങ്ങളൊക്കെ ചേർത്ത് ഒന്ന് ചിന്തിക്കാമെന്ന് കരുതുകയാണ്. അതിന് എനിക്ക് ഒന്ന് ആദ്യമായിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടി എന്നെ വേദപുസ്തകം വായിച്ചൊന്ന് സഹായിക്കണം ഇപ്രാവശ്യവും. ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം ഒന്നെടുത്താട്ടെ. ഒന്ന് പത്രോസ് മൂന്നാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ.
ആത്മാവിലവൻ ചെന്നു, പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം യഹോവ ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു.
21-ാമത്തെ വാക്യം വായിച്ചു. 21.
അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു.
അതാണ് സ്നാനത്തിന്റെ എന്താണ്, വാട്ട് ഇസ് ബാപ്റ്റിസം എന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം ഇതാണ്, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ മുങ്ങി കുളിച്ചോ കഴുകിയെടുത്തോ തോപ്പിട്ട് കുളിച്ചോ കുളത്തിൽ മുങ്ങിയോ സ്പ്രിങ്കിൾ ചെയ്തോ ഇതൊന്നും പ്രശ്നമല്ല. ജഡത്തിന്റെ അഴുക്ക് കളയുന്ന വിഷയമേ അല്ലിത്. സ്നാനം എന്നത് ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ, ഇറ്റ്സ് എ സപ്ലിക്കേഷൻ. ദൈവത്തിന്റെ സന്നിധിയിൽ നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? എങ്ങനെ? യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. അതായത് യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോട് നമ്മൾ ഏകീഭവിക്കുകയാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ അതും കൂടെ ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അങ്ങനെ
നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന ജ്ഞാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവന്റെ മരണത്തിന്റെ സദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സദൃശ്യത്തോടും ഏകീഭവിക്കും.
ഇതാണ് സ്നാനം, യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഏകീഭവിക്കുക. അപ്പോൾ അത് ആ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താലാണ് നമ്മെയും രക്ഷിക്കുന്നത്. പക്ഷേ സ്നാനം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ കംപ്ലീഷൻ ഇൻ ക്രിസ്ത്യൻ ലൈഫ്. അതൊരു പൂർണതയല്ല, ഇറ്റ്സ് എ സപ്ലിക്കേഷൻ. അത് വളരെ കൃത്യമായി പത്രോസിന്റെ ലേഖനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ദൈവത്തോടുള്ള നിർമ്മല മനസാക്ഷിക്കായുള്ള അപേക്ഷയാണെന്നുള്ളത്. സോ ഇറ്റ്സ് എ ബിഗിനിങ്, അതൊരു ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് എന്നുള്ള ഓർക്ക്. വേറെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ പറഞ്ഞത് 2 തിമൊഥി 4:6 വായിച്ചേ. 2 തിമൊഥി 4:6 പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നു,
ഞാനോ ഇപ്പോൾ തന്നെ പനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു.
2 തിമൊഥി
ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ.
അപ്പോ ഈ പൗലോസ് ശ്ലീഹായ്ക്കും യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കിട്ടുന്ന കാര്യം, അവൻ നല്ല പോർവരുത്, ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞില്ല, എനിക്കായി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ സഭയുടെ വിശ്വാസത്തിൽ നമ്മൾ ചൊല്ലുന്നത് മുടികൾ മുടഞ്ഞ് നിരനിരയായി, മുടികൾ മുടഞ്ഞ് ഒത്തിത്തകിടും എന്ന് പഴയ മലയാളം വേർഷൻ. അതിന്റെ അർത്ഥം മുടികൾ മുടഞ്ഞ് നിരനിരയായി എവിടെ ഇരിപ്പുണ്ട്? ബലിപീഠത്തിൽ ഇരിപ്പുണ്ട്. നിർമ്മലരായി പരികർമ്മിപ്പോ രാജാര്യർക്കവ ചൂടിയിടും എന്ന് പറഞ്ഞാൽ അത് ഭാവികാലത്ത് സംഭവിക്കാനുള്ള കാര്യമാണ്. ഇപ്പൊ ആരുടെയും തലയിൽ കയറിയില്ല. അതുകൊണ്ടാണ് രക്ഷയെ പറ്റി ഞാൻ പഠിപ്പിച്ചപ്പോ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം നമുക്ക് ഇത് ഈ കിരീടം നമുക്ക് തരണോ വേണോ, അതാണല്ലോ രക്ഷയുടെ പൂർത്തീകരണം. അത് നമുക്ക് തരണോ വേണ്ടായോ എന്ന് നിശ്ചയിക്കുന്നത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. നമുക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നല്ല പോർ പൊരുതുക. ആരോടാ പോര് പൊരുതേണ്ടത്? അമ്മായിമ്മയോടല്ല, മരുമോളോടല്ല, അമ്മായിപ്പനോടല്ല, മരുമോനോടല്ല, സഹോദരങ്ങളോടല്ല, സ്വന്തം പെറ്റതള്ളയോടും അപ്പനോടുമല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല പോരാട്ടം ഉണ്ടാകേണ്ടതും, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിലെ ദുഷ്ടാത്മ സേനകളോടും തന്നെ. നല്ല പോർ പൊരുതു എന്ന് പറഞ്ഞാൽ പൈശാചിക പോരാട്ടങ്ങളോട് എതിർത്ത് നിന്ന് സത്യവിശ്വാസം കാത്ത് മുൻപിലേക്ക് പോവുക. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. ഇതിലെ ഓടേണ്ടത് ഇല്ലാ, നമുക്കൊരു ട്രാക്ക് തന്നിട്ടുണ്ട്, ആ ട്രാക്കിനകത്തുകൂടെ ഓടണം. അല്ലാതെ അതിലൊക്കെ ഈ ഞായറാഴ്ച നാം ഓർത്തഡോക്സ് ട്രാക്കിലും അടുത്ത ഞായറാഴ്ച ഗ്രേസ് പ്രീച്ചേഴ്സിന്റെ ട്രാക്കിലും അതിന്റെ പിന്നത്തെ ഞായറാഴ്ച വേറെ ഏതെങ്കിലും തങ്കുവിന്റെ ട്രാക്കിലും കയറി ഓടരുത്. നല്ല പോർവരുത്, ഓട്ടം തികക്കേണ്ട നമുക്ക് തന്നിട്ടുള്ള ട്രാക്കിലൂടെ വേണം. അതിന് നമുക്ക് ഒരുങ്ങണം, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയേ പറ്റൂ. ഓട്ടം തികച്ച് വിശ്വാസം കാത്തുകൊണ്ട് ഓടണം. ഒരു ബാറ്റൺ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിലേ ആ ബാറ്റണും കൊണ്ട് ഓടണം, അതാ വിശ്വാസം. ആ വിശ്വാസം കാത്തുകൊണ്ട് ഓടണം. ഓടി ആദ്യം ചെയ്യുന്നിട്ട് കാര്യമൊന്നുമില്ല, കൈ ബാറ്റണില്ല, സമ്മാനം കിട്ടുകയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓർക്കുക, നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വലുതാണ്. അതിന്റെ ഒരു ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് സ്നാനം എന്ന് പറയുന്നത്. അതാ തിരുവചനത്തിൽ ഇക്കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് വളരെ കൃത്യമായിരുന്നു. ആദിമ സഭയിൽ വിശുദ്ധ സ്നാനത്തെ പറ്റിയുള്ള ചിന്താഗതി ഇങ്ങനെ ശക്തമായിരുന്നു. നമ്മളൊരു തുടക്കമാണ്, നമ്മൾ ഭംഗിയായിട്ട് മുന്നോട്ട് ഓടുകയാണ്. വീണ്ടും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ധാരാളം കൂദാശകൾ, അതൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇവിടെ പരാമർശിച്ചു പോകുന്നുണ്ട്. എന്താണ് കൂദാശകൾ, ഏതൊക്കെ കൂദാശകളാണ്? ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സ്നാനത്തോടുകൂടി അവന്റെ റീബർത്ത് സംഭവിക്കുന്നു. അതിനുശേഷം അവന് വിശുദ്ധ മൂറോൻ അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ലഭിക്കുന്നു. വിശുദ്ധ കുർബാനാനുഭവത്തിലൂടെ കൂദാശകളുടെ കൂദാശ, എല്ലാത്തിനെയും പെർഫെക്റ്റ് ആക്കുന്ന കൂദാശ, ക്രിസ്ത്യൻ പെർഫെക്ഷന് വേണ്ടിയുള്ള കൂദാശ, വിശുദ്ധ കുർബാനാനുഭവം, യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളിൽ പങ്കാളിയാകുന്നു, വീണ്ടും അവന് സത്യകുമ്പസാരം നടത്തുന്നു, വീണ്ടും അവന് വിവാഹം പട്ടത്വം, ഇത് ഓപ്ഷണലാണ്, തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ആ വിളി അവനുണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നു, രോഗിയായിട്ട് കിടക്കുമ്പോൾ തൈലാഭിഷേക ശുശ്രൂഷ സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയും അതിനുശേഷവും കർത്താവിൻ രണ്ടാമത്തെ വരവ് വരെയും ഒരു വിശ്വാസിയെ പ്രാദേശികമായിരിക്കുന്ന ക്രമീകരണങ്ങളിലൂടെ ആത്മവളർച്ചയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് വിശുദ്ധ സഭയിലുള്ളത്. അതുകൊണ്ട് സ്നാനം എന്ന് പറയുന്നത് ഇന്ന് ഈ സെക്യൂറിയൻ ഗ്രൂപ്പുകാർ പഠിപ്പിക്കുന്നത് പോലെ സ്നാനം ഏറ്റാൽ ഉടനെ എല്ലാം ആയി എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. പക്ഷെ സ്നാനം ഒഴിച്ചുകൂടാനാവാത്തതാണ്. സ്നാനത്തിന് സ്നാനത്തിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം തുടക്കം സ്നാനം തന്നെയാണ്, നമുക്കതിനകത്ത് സംശയമൊന്നുമില്ല. വിശ്വാസിയുടെ ജീവിതത്തിന്റെ തുടക്കം സ്നാനം തന്നെയാണ്. പക്ഷെ സ്നാനം ഏറ്റത് കൊണ്ട് എനിക്ക് പൂർണ്ണത ലഭിച്ചു എന്നൊരിക്കലും നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല എന്നാണ് ഞാൻ ആദ്യം പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് സ്നാനത്തിന് കർത്താവിന്റെ സന്നിധിയിലുള്ള നിർമ്മല മനസാക്ഷിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ് സ്നാനം എന്ന് പറയുന്നത്. ആ സ്നാനത്തെ ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് സെക്യൂറിയൻ ഗ്രൂപ്പുകാരാണ് ഇത്രയേറെ വലിയൊരു സംഭവമായിട്ട് വല്ലാതെ ഞങ്ങൾ നമ്മളെ പേടിപ്പിച്ചു കളയുന്ന, ഇനി നല്ല ബോധത്തോടൊക്കെ സ്നാനം ഏറ്റില്ലെങ്കിൽ സകലതും തകർന്നു പോകുമെന്നൊക്കെ പേടിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയത്. അതുകൊണ്ട് നമുക്ക് ഈ പൗലോസ് ഗ്രിഗോറിയസ് തിരുമേനിയുടെ ആ ചെറിയ ലേഖനത്തിലൂടെ പെട്ടെന്ന് ഓടിപ്പോകാം. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നവരുടെ നവീകരണ ആശയങ്ങളിൽ ഒന്നാണ് മാമോദീസ ശിശുക്കൾക്ക് നൽകിക്കൂടാ എന്നും തങ്ങളുടെ പാപത്തെക്കുറിച്ച് അനുദിപ്പിക്കാനും ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുവാനുള്ള മാനസിക വളർച്ച എത്തിയിട്ടുള്ളവർക്ക് മാത്രമേ സ്നാനം നൽകാവൂ എന്നുമുള്ള വാദം. എന്നാൽ ഓർത്തഡോക്സ് കത്തോലിക്ക സഭകളും നവീകരണ സഭകളുടെ സിംഹഭാഗവും വിശ്വാസികളായ ക്രിസ്ത്യാനികളുടെ ശിശുക്കൾക്ക് മാമോദീസ നൽകുന്നവരാണ്. കൂടാതെ ആംഗ്ലിക്കൻ സഭ, CSI സഭ, CNI സഭ, ലൂതറൻ സഭ, പ്രസ്ബിറ്റീരിയൻ സഭ ഒക്കെ ശിശു സ്നാനം നൽകുന്നു. പൊതുവെ പറഞ്ഞാൽ പെന്തക്കോസ്തുകാർ, ബാപ്റ്റിസ്റ്റുകാർ, ബ്രദറുകാർ മുതലായ ചെറു വിഭാഗക്കാരാണ് ശിശു സ്നാനത്തിനെതിരായി വാദിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, സഭാചരിത്രം പരിശോധിച്ചാൽ ഈ ബാപ്റ്റിസ്റ്റ് ചർച്ച ഉണ്ടായ പിന്നെയാണ് ഈ ബാപ്റ്റിസം എന്നുള്ള ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് ഈ ശിശു സ്നാനത്തെ എതിർക്കാനായിട്ട് തുടങ്ങിയത്. എന്റെ 1901 പിന്നെ പെന്തക്കോസ് ഉണ്ടായി, ബ്രദറൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവര് അത് ഏറ്റുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ശിശു സ്നാനവും പ്രായമുള്ളവരുടെ സ്നാനവും തമ്മിലുള്ള വ്യത്യാസം. ഓർത്തഡോക്സ് സഭയിലെ പാരമ്പര്യം ഇതാണ്: ശിശുക്കൾ സഭയിൽ ചേരുമ്പോൾ ശിശു സ്നാനം, പ്രായമുള്ളവർ സഭയിൽ ചേരുമ്പോൾ പ്രായമുള്ളവരുടെ സ്നാനം. അതായത് നമ്മള് മനസ്സിലാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ശിശു സ്നാനം എന്ന് പറഞ്ഞാൽ. സത്യത്തിൽ മാമോദീസ ഒന്നേ ഉള്ളൂ, ഒറ്റ മാമോദീസയെ ഉള്ളൂ. അത് FS നാലാം അധ്യായം 5 വാക്യത്തിൽ പറയുന്നുണ്ട്. ഒന്ന് വായിച്ച് FS 4:5.
കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതിയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ.
സ്നാനം ഒന്ന്. നമ്മൾ ഈ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോഴേ പാപമോചനത്തിലുള്ള മാമോദീസ ഒരിക്കലെന്ന എല്ലായിടത്തും പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നു. സത്യത്തിൽ വേദപുസ്തകത്തിലെ വാക്യം ഒന്നൊന്ന്. അത് ചിലരെങ്കിലും പാപമോചനത്തിലുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞു. ഒരിക്കൽ മാത്രമൊന്നല്ല, ഒന്ന് മാത്രം. സ്നാനം ഒന്ന്, അതാ FS 4:5 അതിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് സ്നാനം ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ശിശു സ്നാനം, പ്രായമായ പ്രവൃത്തിയായവരുടെ സ്നാനം എന്ന് നമ്മള് അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞത് കൊണ്ട് അങ്ങനെ ആയിപ്പോയതാ. അതുകൊണ്ട് സ്നാനം ഒന്ന്, സഭയിൽ സ്നാനം ഒന്നേ ഉള്ളൂ. കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങൾ സ്നാനം ഏൽക്കുന്നു, പ്രായമുള്ളവരാണെങ്കിൽ പ്രായമായവർ സ്നാനം ഏൽക്കുന്നു. അതുകൊണ്ട് സഭയിൽ അംഗങ്ങളായി തീരണമെങ്കിൽ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഇനി കൊച്ചു കുഞ്ഞുങ്ങളെ ആണ് സഭയിൽ ചേർക്കുന്നതെങ്കിൽ അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഈ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പം നിങ്ങളൊന്ന് ചിന്തിക്കണം, വിശ്വാസികളുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ അവിശ്വാസികളുടെ കുഞ്ഞുങ്ങളെയും സഭയിൽ ചേർക്കാനായിട്ടൊരു താല്പര്യം ഉണ്ടാകും. ചില സാഹചര്യങ്ങൾ നമുക്കത് വേണ്ടി വരും, പ്രത്യേകിച്ച് ഇന്റർകാസ്റ്റ് മാരേജ് ഒക്കെ നടക്കുകയോ അല്ലെങ്കിൽ സെക്കൻഡ് മാരേജ് ഒരു കുഞ്ഞുള്ളവരുടെ
രണ്ടാം കല്യാണം നടക്കുകയോ അവരുടെ അവിശ്വാസികളായിരിക്കുന്നവരുടെ കുഞ്ഞുങ്ങളെ സഭയിലേക്ക് ചേർക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ വളരെ വിരളമാണ്. എങ്കിൽ തന്നെയും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒന്നാമത് മാതാപിതാക്കന്മാരിൽ ഒരാളെങ്കിലും ഓർത്തഡോക്സ് സഭയിലെ അംഗമായിരിക്കണം. ശിശുവിനെ സത്യവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവന്നു കൊള്ളാമെന്ന് ഉറപ്പു നൽകണം. സഭയുടെ പ്രതിനിധി ശിശുവിന്റെ ആത്മീയ വളർച്ചയ്ക്ക് മേൽനോട്ടം കൊടുക്കുവാൻ സന്നദ്ധതയുള്ള ഒരാൾ ശിശുവിന് വേണ്ടി ഗോഡ് പേരന്റ് ആയിട്ട് നിൽക്കുകയും സാത്താനെ തള്ളിപ്പറയുകയും ക്രിസ്തുവിനെ ഏറ്റുപറയുകയും ചെയ്യണം. ഇതൊക്കെയാണ് അതിന്റെ ചില പ്രൊസീജിയറുകൾ. അവിശ്വാസികളുടെ ഇടയിൽ നിന്നൊരു പ്രായമുള്ളയാൾ വിശ്വസിച്ച സഭയിൽ ചേരുകയാണെങ്കിൽ അയാൾക്ക് ശിശു സ്നാനം കൊടുക്കാൻ ഏതായാലും സാധ്യമല്ലല്ലോ. പ്രായപൂർത്തിയായവർക്ക് പ്രായപൂർത്തിയായവരുടെ സ്നാനമാണ് നൽകുന്നത്. അതിന് മാതാപിതാക്കന്മാരിൽ ഒരാൾ വിശ്വാസിയായിരുന്നു കൊള്ളണമെന്ന് നിബന്ധനയൊന്നുമില്ല. മാമോദീസ മുങ്ങുന്നയാൾ തന്നെ തലതൊടുന്നയാളല്ല. മാമോദീസ മുങ്ങുന്ന ആൾ തന്നെ സാത്താനെ തള്ളിപ്പറയുകയും വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ സഭയ്ക്കെതിരെ ഈ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ സ്നാനം കൊടുക്കുകയുള്ളൂ എന്ന് വാദം ഉന്നയിക്കുന്നവർ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും സഭയിൽ സഭാവിശ്വാസികൾ തന്നെ ഇതുവരെ ഇനിയും ബോധ്യമില്ലെങ്കിൽ ബോധ്യപ്പെടാനായിട്ട് പറയുക, ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സ്നാനം മാത്രമല്ല, സ്നാനം ഒന്നേ ഉള്ളൂ, അത് കുഞ്ഞുങ്ങളാണേലും വലിയവരാണേലും ഒക്കെ നമ്മൾ കൊടുക്കും. അതിനകത്ത് വ്യത്യാസം, കുഞ്ഞുങ്ങളാണ് സ്നാനം എടുക്കുന്നതെങ്കിൽ അവർക്ക് അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരെങ്കിലും റെപ്രസെന്റേറ്റീവ് കാണും. മറ്റിടത്തും ഗോഡ് ഫാദറോ ഗോഡ് മദറോ കാണും. പക്ഷെ എക്സോർസിസം പ്രയറും അതുകൂടാതെ യേശുവിനെ സ്വീകരിച്ച് ഏറ്റുപറയുന്ന വിശ്വാസം ഏറ്റുപറയുന്നതുമെല്ലാം സ്വയമായിട്ടായിരിക്കും അവർ ചെയ്യുന്നത് പ്രായമായവര് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. പ്രായപൂർത്തിയായവരുടെ സ്നാനം ഓർത്തഡോക്സ് സഭയിൽ വളരെ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ. അതിന് കാരണം അക്രൈസ്തവർ ക്രിസ്തുവിൽ വിശ്വസിച്ച് സഭയിൽ ചേരുന്നത് വളരെ ചുരുക്കമായിട്ട് മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളത് തന്നെ. എന്നാൽ തത്വത്തിൽ പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭയിൽ ക്രൈസ്തവരുടെ ശിശുക്കൾക്ക് ശിശു സ്നാനവും അക്രൈസ്തവരായ പ്രായമുള്ളവർ വിശ്വസിച്ച് സഭയിൽ ചേരുമ്പോൾ പ്രായമുള്ളവരുടെ സ്നാനവും നൽകുന്നു എന്നതാണ് പരമാർത്ഥം. അല്ലാതെ ശിശു സ്നാനം മാത്രമേ ഓർത്തഡോക്സ് സഭയിലുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. നിങ്ങൾക്കത് ബോധ്യമായി കാണുമല്ലോ. നമുക്ക് എന്നെ സംബന്ധിച്ച് ഇനി വ്യക്തിപരമായൊരു അഭിപ്രായം കൂടെ പറയാം. നമ്മുടെ സഭയിൽ പ്രായമായവരുടെ സ്നാനം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ആരും സഭയിലേക്ക് ചേരുന്നില്ല, മറ്റ് വിശ്വാസത്തിൽ ആരും ചേരുന്നില്ല എന്നത് തന്നെ. ആകപ്പാട് ചേർക്കുന്നത് ഈ കല്യാണം കഴിക്കേണ്ട ആവശ്യം വരുമ്പോൾ മാത്രം ഇങ്ങോട്ട് ചേർക്കും. അതും കഴിയുന്നതും അങ്ങോട്ട് പോവുക ചെയ്യുന്നു. ഓർത്തഡോക്സ് സഭ എന്നുള്ളവരൊക്കെ ചെറുക്കനാണെങ്കിൽ അങ്ങോട്ട് പോകും, അവിടെ പോയി കിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിനേക്കാൾ ഉപരി സഭയൊന്ന് ഉണർന്ന് ചിന്തിക്കുകയും യേശു ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിച്ച് നിങ്ങൾ ഭൂതലത്തിന്റെ അറ്റങ്ങളോളം പോയി എല്ലാവരുടെ സുവിശേഷം അറിയിക്കണം. മത്തായിയുടെ സുവിശേഷം 28:19 പറയുന്ന പോലെ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കാൻ തക്കവണ്ണം. അത് നമ്മളെ ആരെങ്കിലും ഫോഴ്സ്ഫുള്ളി നമ്മള് മതപരിവർത്തനം നടത്തണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. സഭയുടെ വിശ്വാസവും സഭയുടെ ജീവിതവും കണ്ടിട്ട് അനേകര് ഇതിലേക്ക് ചേരാൻ വരുന്ന ഒരു നല്ല സുദിനം അധികം താമസിയാതെ സഭയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ അതിനുവേണ്ടി ഒത്തിരി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. കാരണം സഭയിലേക്ക് സഭയുടെ സത്യവിശ്വാസം കണ്ട് അതിലൂടെ ആത്മരക്ഷ ഉണ്ടാകുവാൻ തക്കവണ്ണം അനേകർ സ്വയമേവ കടന്നു വരുന്ന ഒരു ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കണം. അതിന്റെ മിഷൻ ഫീൽഡുകൾ നമുക്ക് ശക്തിപ്പെടണം. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക. ഈ കർത്താവ് പഠിപ്പിച്ചത് എന്ത് എന്ന് നമുക്ക് നോക്കാം. മർക്കോസിന് സുവിശേഷം 16:16 ഉദ്ധരിച്ചാണ് ഇങ്ങനെയുള്ളവര് പറയുന്നതായ കാര്യം. മർക്കോസ് 16:16 എന്ന് വായിക്കാമോ? ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. മർക്കോസ്
16:16
മതി. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ ഈ ഒരു വാക്യം ഉന്നയിച്ചുകൊണ്ടാണ് കുഞ്ഞിനെ വിശ്വസിക്കുവാൻ പ്രായമായില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവര് വിശ്വസിച്ച് മാമോദീസ ഏൽക്കുന്നതെന്നുള്ള പ്രധാന ചോദ്യം. ഞാൻ വീണ്ടും നിങ്ങളോട് ഒരു പ്രാവശ്യം കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു, ക്യാൻ യു പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫോൺസ് ഓർ യുവർ ഹാൻഡ്സെറ്റ്. ക്യാൻ യു പ്ലീസ് മ്യൂട്ട് യുവർ ഹാൻഡ്സെറ്റ് പ്ലീസ്. നിങ്ങളെ വീടുകളിൽ സംസാരിക്കുന്നതും അത് ഇതൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട്. ദയവ്, പ്ലീസ് നിങ്ങൾ സംസാരിച്ചോ, കുഴപ്പമൊന്നും, വീട്ടിൽ ഇരുന്ന് സംസാരിച്ചോ, പക്ഷെ നിങ്ങളതൊന്ന് മ്യൂട്ട് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിക്ക് അർഹരാകുമെന്ന് മർക്കോസിന്റെ സുവിശേഷം 16:16 പറയുന്നത്. അപ്പോൾ ഒരു കൊച്ചുകുഞ്ഞിനെ വിശ്വസിക്കാനായിട്ട് പ്രായമായില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിശ്വസിച്ച് മാമോദീസ ഏൽക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. ഇനി ഈ ന്യായവാദം അതേപടി സ്വീകരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നു, നിങ്ങളും പലരും ഈ വാക്യം കേട്ടിട്ട് ഇങ്ങനെ ചില സമയത്തൊക്കെ ഹാലളകിയൊക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ ഈ വാക്യം അതേപടി സ്വീകരിക്കുകയാണെങ്കിൽ അതിനൊരു പ്രശ്നമുണ്ട്. അതായത് കുഞ്ഞുങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ സാധ്യമല്ല എന്ന് വരും. അതായത് ഈ കുഞ്ഞ് 13 വയസ്സായാലും 15 വയസ്സായിട്ടേ മാമോദീസ ഏൽക്കാവുന്ന ഇവര് പറയുന്നത്. അതിനു മുമ്പേ ഈ കുഞ്ഞങ്ങ് മരിച്ചു പോവാണെങ്കിൽ, ഒരു 5 വയസ്സോ 6 വയസ്സോ 7 വയസ്സോ 8 വയസ്സോ ഉള്ളപ്പോ ഈ കുഞ്ഞ് മരിച്ചു പോവാണെങ്കിൽ സ്നാനം ഏറ്റിട്ടുമില്ല, അവന് വിശ്വസിക്കാൻ പ്രായമായില്ല, അതുകൊണ്ട് നമ്മൾ സ്നാനം കൊടുക്കാതെ വെച്ചേക്കുമായിരുന്നു, അത് കുഞ്ഞ് മരിച്ചുപോയി, അല്ലെങ്കിൽ അതിന് ഇനി മിണ്ടാൻ മേലാത്തൊരു സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി, എങ്ങനെയാകും അവന്റെ രക്ഷ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെയല്ല, അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യം പ്രായമുള്ളവർക്ക് മാത്രമാണെന്നും വരാം. പക്ഷെ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചേക്കുന്ന നേരെ മറിച്ച അതേ മർക്കോസിന്റെ സുവിശേഷം 10:14 കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു. എന്താ പറയുന്നത്? ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. അപ്പോ പ്രായമുള്ളവരെ പറ്റി കർത്താവ് പഠിപ്പിച്ചത് അടുത്ത വാക്യത്തിൽ കാണുന്നു, സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവൻ അതിൽ പ്രവേശിപ്പാൻ സാധ്യമല്ല. അപ്പൊ നിങ്ങൾ പ്രായമായി കഴിഞ്ഞിട്ട് ദൈവരാജ്യത്തിൽ കയറണപ്പോൾ നിങ്ങൾ ശിശുവായി തീരണമെന്ന് കർത്താവ് പഠിപ്പിച്ചിരിക്കെ ഒരു വാക്യം എടുത്തുകൊണ്ട് ആദ്യം വിശ്വസിക്കണം പിന്നെ മാമോദീസ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രായമായവർക്ക് മാത്രം സ്വർഗരാജ്യം റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നൊരു അർത്ഥം വരും അതിനകത്ത്. ഈ പറയുന്ന ആൾക്കാരുടെ പിന്നാലെ പോകുന്നവര് അല്ലെങ്കിൽ നമ്മള് അത് നല്ലതാണെന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചിന്തിക്കണം. യേശുമ്പരാൻ പറഞ്ഞത് ശിശുക്കൾക്കും ശിശുക്കളെ പോലെ ഉള്ളവർക്കുമാണ് ദൈവരാജ്യത്തിൽ മുൻഗണന. പക്ഷെ ഈ സെക്ടേറിയൻസ് പറയുന്നതാണെങ്കിൽ ശിശുക്കൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമേ ഇല്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള ഉപദേശത്തെക്കാളും കർത്താവിന്റെ ഉപദേശം അകൃത്യമായിട്ടുള്ള വിശ്വാസികൾ നമ്മൾ അവധാനപൂർവ്വം ചിന്തിക്കണം. ഈ ഒരു ബുദ്ധി നമ്മുടെ മനസ്സിൽ വേണം. ശിശുവായി തീരുമ്പോഴാണ് സ്വർഗരാജ്യം കിട്ടുന്നത്. ഇവര് പറയുന്നത് ശിശുക്കൾക്ക് സ്വർഗരാജ്യം ഇല്ലെന്ന, കാരണം അവര് വിശ്വസിച്ചിട്ടില്ല, സ്നാനം എടുത്തിട്ടില്ല, അവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുവെന്നാ പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ശിക്ഷാവിധി വെച്ചേക്കോ ഈ സെക്ടേറിയൻ ഗ്രൂപ്പ്സ്. ഇനിയും ഇതിനെപ്പറ്റി ഒരു അല്പം കൂടെ ഒന്ന് പഠിക്കുവാണെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 16:16 പറ്റി പറയുകയാണെങ്കിൽ സുവിശേഷത്തിന് ഏറ്റവും പ്രധാന പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ ഇത് കാണുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ജിജി വായിച്ചുകൊണ്ടിരിക്കുന്ന മലയാളം 9 ഇടതുവശത്ത് ഒരു 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 സംഭവം കണ്ടോ, ഒന്ന് നോക്കിക്ക്. 16 മർക്കോസ് എന്തോ അത്
16:9
തുടങ്ങുന്നുണ്ട്. അത് അവസാനിക്ക് ആ പുസ്തകം ആ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിയുമ്പോൾ ഏറ്റവും അവസാനം ലാസ്റ്റ് പീരിയഡ് കഴിഞ്ഞിട്ട്
അവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്
എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഓപ്പൺ ചെയ്ത് മറ്റിടത്ത് ക്ലോസ് ചെയ്തു അല്ലേ? ആ രണ്ട് വാക്യങ്ങൾക്ക് മേളില്ലല്ലേ.
20 വരെയുള്ള വാക്യങ്ങളിൽ
അത് ക്ലോസ്, അതായത് അത് ബ്രാക്കറ്റിലിട്ടേക്ക്. 9 വാക്യങ്ങള് പുരാതന കയ്യെഴുത്ത് പ്രതികളില് കാണുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അതായത് 16:1-8 വാക്യങ്ങൾ എല്ലാ രേഖകളിലും കാണുന്നുണ്ട്. പല പഴയ പ്രതികളിലും കാണുന്ന 8 കഴിഞ്ഞ് താഴെ പറയും വിധമുള്ള 2 മാത്രമാണ്. അതായത് ഏറ്റവും അവസാനം എഴുതുന്ന അവരോട് പ്രഖ്യാപിക്കപ്പെട്ടതൊക്കെ അവർ ചുരുക്കത്തിൽ പത്രോസിനോടുകൂടെ ഉള്ളവരെ അറിയിച്ചു. അതിനുശേഷമാകട്ടെ നിത്യരക്ഷയുടെ പരിശുദ്ധവും നാശമില്ലാത്തതുമായ സുവിശേഷത്തെ അവർ മൂലം കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എല്ലായിടത്തും അറിയിപ്പാൻ യേശു തന്നെ കൽപ്പിച്ചയച്ചു എന്നുള്ള ഒരു കൺക്ലൂഡിംഗ് സെന്റൻസ് അങ്ങനെയായിരുന്നു മിക്കവാറും പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ. അപ്പോൾ വേദോത്സവത്തിന് മൂലഭാഷയിൽ ഇല്ലാത്തതാണെന്ന് പറയുന്നു. പക്ഷെ നമുക്ക് വേദോത്സവത്തിന് ഒരു വാക്യം പോലും കളയണ്ട, ഇതൊന്നും ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് അതേ അർത്ഥത്തിലെടുത്താൽ തന്നെ മർക്കോസ് 16:16 മാത്രം ആസ്പദമാക്കി ശിശുസ്നാനം നിശ്ചിതമാണെന്ന് വ്യാഖ്യാനിക്കുന്നത് വലിയ അബദ്ധമായിരിക്കും എന്നതിന് സംശയമില്ല. അപ്പോൾ ഇവിടെ ആദ്യം വിശ്വസിക്കണം പിന്നെ സ്നാനമേൽക്കണമെന്ന് പറഞ്ഞു എന്നാ ഇവര് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്യം, മുമ്പേ ഞാൻ പറഞ്ഞ വാക്യമെങ്കിലും എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ച് മർക്കോസിന്റെ സുവിശേഷം 28:19 വാക്യം, മത്തായിയുടെ സുവിശേഷം 28:19 വാക്യം.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും
മതി യേശുമ്പ്രാൻ സ്വർഗാരോഹണം ചെയ്യുന്ന സമയം ശിഷ്യന്മാരോട് പറയുക, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടി ഇരിക്കും. ഇവിടെ കൃത്യമായി പറയുന്നു, ആദ്യം എന്നാ ചെയ്യണമെന്ന് എഴുതിയിരിക്കുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെടണം, പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നാ ചെയ്യണം, സ്നാനം കഴിപ്പിക്കണം. കൃത്യമായിട്ട് പറഞ്ഞേക്കുവാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഇൻ ദ നെയിം ഓഫ് ഹോളി ട്രിനിറ്റി, ഇൻ ദ നെയിം ഓഫ് ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് യു ഹാവ് ടു ഗിവ് ബാപ്റ്റൈസ് ദം എന്ന് പറഞ്ഞിരിക്കുക. അപ്പോ അതുകൊണ്ട് ആദ്യം സ്നാനം കൊടുക്കണം, പിന്നെ ഉപദേശിക്കണം എന്നുള്ളതും, എന്നാൽ ചില ഇംഗ്ലീഷ് ഞാൻ തർക്കിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ചില ഇംഗ്ലീഷ് വേർഷനിൽ അത് അതിന്റെ ഓർഡർ വരുന്ന സമയത്ത് അവസാനം വരും. അതുകൊണ്ട് ആദ്യം വിശ്വസിക്കണം, പിന്നെ സ്നാനമേൽക്കണമെന്ന് മർക്കോസ് 16:16 പറഞ്ഞവർ അതേ മലയാളം വേദപുസ്തകം നമ്മൾ പരിശോധിക്കുവാണെങ്കിൽ ആദ്യം സ്നാനമേൽക്കണമെന്ന് പറഞ്ഞേക്കുന്നേ, എന്നിട്ട് അവരെ ഉപദേശിച്ചാൽ മതി എന്ന് എഴുതിയേക്കുന്നേ. അപ്പൊ അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഒരു വാക്യഘടന ഇങ്ങനെ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ആധികാരികമായിട്ട് എടുക്കാൻ നമുക്ക് സാധ്യമല്ല എന്ന് മാത്രം സൂചിപ്പിക്കുക. നമുക്കിനി ചിന്തിക്കേണ്ടത് ആദിമസഭയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ആദിമസഭയിൽ ശിശുസ്നാനം ഉണ്ടായിരുന്നു. ആകട്ടെ, ശിശുസ്നാനത്തെ നിരോധിക്കുന്ന ഒന്നും തന്നെ വിശുദ്ധ വേദപുസ്തകത്തിലില്ലെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. കാരണം ശിശുക്കൾക്ക് സ്നാനം കൊടുക്കരുത് എന്നൊരു വാക്യം പോലും വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. എന്നാൽ ആദിമസഭയിൽ ശിശുസ്നാനം നടന്നതായി വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ശിശുസ്നാനം ക്രിസ്ത്യാനികളുടെ ശിശുക്കൾക്ക് മാത്രമേ നൽകുന്നുള്ളൂ എന്നും പുറജാതിക്കാർ വിശ്വസിച്ച സഭയിൽ ചേരുമ്പോൾ അവരിൽ പ്രായമുള്ളവർക്ക് ശിശുസ്നാനം കൊടുക്കുന്ന പ്രശ്നമില്ല എന്നും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ ഒരു പുറജാതി കുടുംബം മുഴുവൻ വിശ്വസിച്ച സഭയിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ശിശുക്കളെ അപ്പോൾ തന്നെ മാമോദീസ മുക്കുമോ അതോ പ്രായപൂർത്തിയായതിനു ശേഷമേ മാമോദീസ മുക്കുകയുള്ളോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ചോദ്യത്തിന്റെ ഉത്തരം അപ്പോസ്തല പ്രവൃത്തി 16:15 ഏറെക്കുറെ നമുക്ക് കിട്ടുന്നുണ്ട്. ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് ചാപ്റ്റർ നമ്പർ 16 വേഴ്സ് നമ്പർ 15.
അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എഴുതിയിരിക്കുന്നുവെങ്കിൽ
മതി. അവളും കുടുംബം, ആരാ തുയർത്ഥൈര്യക്കാരി ലുദിയായുടെ കാര്യം പറയുന്നത്? അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം എന്ന് പറഞ്ഞാൽ, അവളും കുടുംബവും സ്നാനമേറ്റു എന്ന് പറഞ്ഞാൽ അവളും ഭർത്താവും പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും മാത്രമെന്നാണോ? കുടുംബം മുഴുവനായി സ്നാനമേറ്റു എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ സാധ്യമല്ല. കുടുംബം മുഴുവനായി സ്നാനം മുങ്ങിയതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവരുടെ കൂടെ കുടുംബം മുഴുവൻ മാമോദിസ മുങ്ങി, അതായത് ആ കുടുംബത്തിലെ പ്രായമായവർ മാത്രം മാമോദിസ മുങ്ങി, കുഞ്ഞുങ്ങൾ പിന്നീട് കുറെ കഴിഞ്ഞേ മാമോദിസ ഏറ്റുള്ളൂ എന്ന് പറയുന്നില്ല, വാക്യമൊന്നുമില്ല. അപ്പോ ലുദിയായും ഭർത്താവും മാത്രമേ മാമോദിസ ഏറ്റുള്ളൂവെങ്കിൽ കുടുംബം മുഴുവനും എന്ന് പറയുകയില്ല. ലുദിയായുടെ കുടുംബം മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉൾപ്പെടുന്ന കൂട്ടുകുടുംബമാണ്. അത് അതിന്റെ മേളവശം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. അവളുടെ ജോലി എന്തായിരുന്നു? രക്താംബരം വിൽക്കുന്നവരായിരുന്നു. അവള് കുഞ്ഞുങ്ങൾക്കുള്ള ഉടുപ്പ് തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സംഭവമൊക്കെ നമുക്ക് കാണാം. അവിടെ ശിശുക്കൾ ഉണ്ടായിരുന്നില്ല എന്ന് വിശ്വസിക്കുവാൻ യാതൊരു കാരണവുമില്ല. അതുകൊണ്ട് ശിശുക്കളെ സ്ഥാനപ്പെടുത്തുന്ന പതിവ് അപ്പോസ്തലീയ കാലം മുതൽ തന്നെ നിലവിലുണ്ടായിരുന്നു എന്നുള്ള ചിന്തയ്ക്കാണ് കൂടുതൽ അടിസ്ഥാനമുള്ളത്. ഇത് തന്നെയാ 16:31 വാക്യം, സെയിം ചാപ്റ്റർ വേഴ്സ് നമ്പർ 33.
അവൾ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി, അവരുടെ മുറിവുകളെ കഴുകി, താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനം ഏറ്റു.
ഈ ഫിലിപ്പിയയിലെ കാരാഗ്രഹ പ്രമാണി താനും തനിക്കുള്ള എല്ലാവരും താമസിയാതെ സ്നാനമേറ്റു എന്ന് പറഞ്ഞാൽ, താനും തനിക്കുള്ള എല്ലാവരും എന്ന് പറഞ്ഞിരിക്കുമ്പോ അവന്റെ കുടുംബം മുഴുവനാ എന്ന് പറഞ്ഞ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാ. തനിക്കുള്ള എല്ലാവരും എന്ന് പറയുമ്പോൾ പിള്ളേരില്ലാതെന്നല്ല എഴുതണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെയെല്ലാം കുടുംബമായി സ്നാനമേറ്റു, കുഞ്ഞുങ്ങളും കൂടി സ്നാനമേറ്റു എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കേണ്ടി വരും. അതുകൊണ്ട് തന്റെ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് രാത്രിയിൽ തന്നെ കാരാഗ്രഹ പ്രമാണി, ഫിലിപ്പിയായിലെ കാരാഗ്രഹ പ്രമാണി മാമോദീസ ഏറ്റു എന്ന് പറയുമ്പോൾ ശിശുക്കളെ ഒഴിച്ചു നിർത്തി എന്ന് ചിന്തിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ശിശുക്കളെ മാമോദീസ മുക്കിക്കൂട എന്ന നിയമം ഉണ്ടായിരുന്നുവെങ്കിൽ ആ കുടുംബങ്ങളിൽ ശിശുക്കൾ ഒഴികെ മറ്റുള്ളവരെ മാമോദീസ മുക്കിയെന്ന് എടുത്തു പറയുമായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ പുതിയ നിയമത്തിൽ പറയുന്നത് അധികവും പ്രജാതിക്കാർ അല്ലെങ്കിൽ യഹൂദർ ക്രൈസ്തവ സഭാംഗങ്ങളാകുമ്പോഴുള്ള മാമോദീസയെ കുറിച്ചാണ്. അതിൽ ശിശു സ്ഥാനത്തെ പറ്റി പ്രത്യേകം എടുത്തു പറയുന്നില്ല. എങ്കിലും കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വിടുവീൻ എന്ന കർത്താവിന്റെ വചനം ശിശുക്കൾക്ക് മാമോദീസ നൽകിക്കൂടാ, പ്രായപൂർത്തിയായവർക്ക് മാത്രമേ നൽകാവൂ എന്ന് വാദിച്ചിരുന്ന ചില യഹൂദ ക്രിസ്ത്യാനികളുടെ ഉപദേശത്തിനെതിരായി ആദിമസഭയിൽ ഉപയോഗിച്ചിരുന്നു എന്നാണ് പണ്ഡിത നിഗമനം. ഒരു രാജ്യത്ത് സഭ ആദ്യമായി സ്ഥാപിതമാകുമ്പോൾ പ്രായമുള്ളവരുടെ മാമോദീസയാണ് അധികമായി ഉണ്ടാവുക. എങ്കിലും ഒരു ഭവനാധിപൻ വിശ്വസിച്ച് മാമോദീസ എടുക്കുന്ന സമയത്ത് തന്റെ കുടുംബം മുഴുവൻ മാമോദീസ ഏറ്റുവന്നിരുന്നു എന്നതിന് സംശയമില്ല. എന്നാൽ ഈ ശിശു സ്നാനം അധികം ഉണ്ടാകുന്ന രണ്ടാം തലമുറയിലാണ്. ആദ്യത്തെ ആദ്യമായി ക്രിസ്തീയ വിശ്വാസം കേട്ടവർക്ക് കൂടുതലും പ്രായപൂർത്തിയായവരായിരുന്നു. അവർ വിശ്വസിച്ചു, സ്നാനമേറ്റു, ശരിയാണ്. എന്നാൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്തായി സംഭവം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ശിശു സ്നാനം ഉണ്ടാകുന്നത് രണ്ടാം തലമുറയിലാണ്. അതായത് വിശ്വാസികളുടെ കുടുംബങ്ങളിൽ പുതുതായി ജനിക്കുന്ന ശിശുക്കൾക്ക് മാമോദീസ ആണ്ടിലൊരിക്കൽ എല്ലാ ശിശുക്കൾക്കും ഒരുമിച്ച് നൽകുകയായിരുന്നു പതിവ് എന്ന് തോന്നുന്നു. ആദിമകാലങ്ങളിൽ ദനഹാ പെരുന്നാളിലും പിന്നീട് ഉയർപ്പ് പെരുന്നാളിലും ഇങ്ങനെ പൊതു മാമോദീസ നൽകപ്പെട്ടുകൊണ്ടിരുന്നു. അതിന്റെ ഒരു തുടർച്ചയാണ് നമ്മളിപ്പോഴേ വലിയ നോയമ്പിന്റെ മാമോദീസ നൽകാറില്ലല്ലോ. ഇനിയും വലിയ നോയമ്പ് കടന്നു വരിക, പലർക്കും സംശയം കാണും, അയ്യോ വലിയ നോയമ്പിൽ ഞങ്ങൾക്ക് ആകെപ്പാടെ രണ്ടു ദിവസം അവധിയുള്ളൂ, എന്നാ പിന്നെ നാട്ടിൽ പോയൊന്ന് മാമോദീസ നടത്തിയിട്ട് വരാമെന്ന് വിചാരിച്ചിരുന്ന, പക്ഷെ എന്നാ സമ്മതിക്കാത്തതെന്നൊക്കെ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിനെ പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുക എന്നാണല്ലോ മാമോദീസയുടെ അർത്ഥം. അതുകൊണ്ട് വലിയ നോയമ്പ് യേശുവിന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. അതുകൊണ്ട് ആ സമയത്ത് അതിന് മുൻപേ അത് നൽകാതെ അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിന്റെ കാലഘട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പുനരുത്ഥാനത്തിന് ശേഷം നമ്മൾ കൊടുക്കുന്നു എന്നുള്ള ഒരു കേവല അർത്ഥത്തിലെങ്കിലും ആഴമായ അർത്ഥത്തിലും നമ്മളത് മനസ്സിലാക്കുകയും ചെയ്യണം. അതുകൊണ്ട് ആദിമകാലങ്ങളിൽ ദനഹാ പെരുന്നാളിലും പിന്നീട് ഉയർപ്പ് പെരുന്നാളിലും ഇങ്ങനെ പൊതു മാമോദീസ നൽകപ്പെട്ടുകൊണ്ടിരുന്നു. ഈ ചേർത്ത് പറയട്ടെ, അതിനുശേഷമുള്ള പുനരുദ്ധാനത്തിന് ശേഷമുള്ള ദിവസങ്ങൾ, ഒരാഴ്ച അറിയപ്പെടുന്ന ദിവസങ്ങൾ എന്താണെന്നറിയാമോ? ഹേവോറെ ദിനങ്ങളെന്ന, വൈറ്റ് ഡേയ്സ്. ഹേവോറെ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ വെളുത്ത ദിനങ്ങളെന്ന അർത്ഥം. എന്ന് പറഞ്ഞാല് പുനരുദ്ധാനത്തിന്റെ അന്ന് മുതല് കെമ്പാ പെരുന്നാളില് സംബന്ധിക്കുന്നത് മുതൽ എല്ലാവരും വെള്ള അണിഞ്ഞുകൊണ്ട് വരും. എന്ന് പറഞ്ഞാൽ ദൈവം നൽകുന്ന വെള്ള അങ്കിയ, നിലയങ്കി നമുക്ക് നൽകുന്ന വെള്ള വസ്ത്രം, മാമോദീസയുടെ പ്രകാശ വസ്ത്രം. ആ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മാമോദീസ നടന്നിരുന്നത്. അത് കൂട്ടിൽ നഴിച്ചുവിട്ട ചെമ്മരിയാടുകളെ പോലെ ഇങ്ങനെ വെള്ളവസ്ത്രം അണിഞ്ഞ് നടക്കും. ഇവിടെ വന്നതിന് ശേഷം ഞാനൊരു ഒരു ഒരു പ്രാക്ടീസ് കാണുന്നുണ്ട്. ഈ കെമ്പാട സമയത്ത് എല്ലാവരും ചുമല അണിയാനോ താല്പര്യം? അതിനകത്ത് നിങ്ങൾക്ക് ചുമല അണിയാൻ ഇത്ര താല്പര്യം? ചുവപ്പണിയുന്നത് ആരാ? ആരാ നമുക്ക് വേണ്ടി ചുവപ്പണിഞ്ഞത്? നമുക്ക് വേണ്ടി ചുവപ്പണിഞ്ഞത് കർത്താവ എന്ന് പറഞ്ഞാല് അവന്റെ രക്താംബരം ധരിച്ചു എന്നാ പറയുക. അതുകൊണ്ടാ ഈ കർത്താവ് നമ്മൾക്ക് വേണ്ടി ചുവപ്പണിഞ്ഞത് കൊണ്ടാണ് ആ കുരിശ് ഉയർത്തിക്കപ്പെട്ട കുരിശിൽ ചുവന്ന തുണി ഇട്ടിരിക്കുന്നത്. ആ കർത്താവ് ചുവപ്പണിഞ്ഞ് നമ്മളെ ചുവന്നവരാക്കുമല്ലായിരുന്നു, നമ്മളെ വെണ്മയുള്ളവരാക്കി തീർക്കുക. കർത്താവ് രക്തം ചിന്തി നമ്മളെ വെണ്മയുള്ളവരാക്കി തീർക്കുക. ഇവിടുത്തെ പെണ്ണുങ്ങൾ ഈ ആരും പറഞ്ഞു കൊടുക്കാഞ്ഞിട്ടാണോ ഇനി അറിയാൻ, സ്വയം അങ്ങ് കാണുന്നതാണോ വേറെ ഏതെങ്കിലും ട്രഡീഷണൽ നിന്ന് കാണുന്നതാണോ? ചുമപ്പണിയാനാ എല്ലാവർക്കും താല്പര്യം. ചുമപ്പല്ല അണിയേണ്ടത്, നമ്മൾ കെമ്പ പെരുന്നാൾ കഴിഞ്ഞ ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞ വെള്ളയാണിയേണ്ടത്, വെള്ളവസ്ത്രങ്ങൾ അണിയേണ്ടത്. നമുക്ക് നൽകിയിരിക്കുന്ന ദൈവം നമ്മുടെ അങ്കികളെ വെണ്മയുള്ളതാക്കി തീർക്കുക, മാമോദീസയുടെ പ്രകാശ വസ്ത്രം നമുക്ക് നൽകുകയാ. അതുകൊണ്ട് ചുമപ്പണിയാനായിട്ടുള്ള താല്പര്യം അത് എനിക്ക് മനസ്സിലാകുന്നില്ല, എങ്ങനെ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും തിയോളജി അതിന്റെ പിന്നിലുണ്ട്? എന്റെ പരിമിതമായ അറിവിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി വേറെ ഏതെങ്കിലും തിയോളജി ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തന്നാൽ ഞാൻ അതൊന്ന് ചിന്തിക്കാം. പക്ഷേ യേശുമ്പുരാൻ നമുക്ക് വേണ്ടി വെണ്മയും ചുവപ്പും ഉള്ളവൻ എന്ന ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുക. രക്താംബരം ധരിച്ചു വരുന്നവൻ ഇവൻ ആർ എന്ന് ചോദിക്കുക. അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചിന്തി അവന്റെ അങ്കി വരെ അങ്ങ് ചുവന്നുപോയി, ആ ഒരു അർത്ഥത്തിലെങ്കിലും അത് എടുക്കുകയും യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പരിധാനം ചെയ്യുമ്പോൾ നമുക്ക് നൽകുന്നത് പ്രകാശത്തിന്റെ വസ്ത്രം, വെണ്മയുള്ള വസ്ത്രം. അതുകൊണ്ടാണ് സഭയിൽ ഹേവോറെ ദിനങ്ങൾ എന്ന് പറയുന്നത്. വെള്ള ദിനങ്ങൾ എന്നുള്ള പേര് പോലും അതുകൊണ്ടാണ്. നമ്മൾ ചുമല അണിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്, കാര്യം ചുമന്ന ദിനങ്ങൾ എന്ന് പറയേണ്ടി വരും. ചുമന്ന ദിനങ്ങളല്ല, ചുമന്ന ദിനങ്ങൾ കഴിഞ്ഞ് നമുക്ക് വെണ്മയുടെ ദിനങ്ങൾ തരികയാ, ഹേവോറയാ. അതുകൊണ്ട് അത് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പൊതു മാമോദീസകള് ദനഹാ പെരുന്നാളിലും ഉയർപ്പ് പെരുന്നാളിലും ഒക്കെ നൽകപ്പെട്ടു.
ആ ദിവസങ്ങൾക്ക് മുമ്പുള്ള നൊയമ്പ് ദിവസങ്ങളിൽ പുറജാതികളിൽ നിന്ന് ക്രിസ്ത്യാനികളാകുന്ന പ്രായമുള്ളവർക്ക് വേണ്ടുന്ന അധ്യയനം നൽകി അവരെ സുവിശേഷവും വിശ്വാസവും പഠിപ്പിച്ച് തയ്യാറാക്കും. അതായത് പുറജാതികളിൽ നിന്ന് വരുന്നവര് അവര് നിങ്ങൾക്കറിയാലോ വിശുദ്ധ കുർബാന ഇപ്പോഴും നടത്തുന്ന സമയത്ത് വിശുദ്ധ കുർബാനയുടെ വിശ്വാസ പ്രമാണം ചെല്ലുന്ന സമയത്ത് ശുശ്രൂഷക്കാരൻ ദൂക്കുറ്റിയായിട്ട് പുറകോട്ട് പോകും. എന്നാത്തിനായി ദൂക്കുറ്റിയായിട്ട് പുറകോട്ട് പോകുന്നേ? ഇന്ന് പിന്നെ അച്ഛൻ പറഞ്ഞു വിട്ടാണോ എടാ കറിയാച്ചനും അവറാച്ചനും ചിന്നമ്മയും ശോശാമ്മയും ഒക്കെ വന്നിട്ടുണ്ടോ നോക്കിയിട്ട് വരാൻ പറഞ്ഞു വിടുന്നതാണോ? അല്ല, അത് ഈ പുറകോട്ട് പോകുന്നതിന് ഒരു അർത്ഥമുണ്ട്. ആദിമ കാലഘട്ടങ്ങളിൽ സത്യവിശ്വാസികൾ ആയവർ മാത്രമേ പിന്നീടുള്ള ശുശ്രൂഷയിൽ സംബന്ധിച്ചിരുന്നുള്ളൂ. പടിഞ്ഞാറ് വശത്തെ കടല് തുറന്നിട്ടിരിക്കും. ആ സമയത്ത് വിശ്വാസ പ്രമാണം കഴിഞ്ഞു സൗമൻകാലോസ് കുറിയലായുസോ എന്ന് പറഞ്ഞാൽ വി സ്റ്റാൻ വെൽ എന്ന സൗമൻകാലോസ് എന്ന അർത്ഥത്തിന്റെ എന്ന വാക്കിന്റെ അർത്ഥം വി സ്റ്റാൻ വെൽ, നമ്മള് നന്നായി നിൽക്കണം. കുറിയലായുസോ ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ അസ് സിന്നേഴ്സ്, കർത്താവെ പാർവികളാ ഞങ്ങളോട് കരുണ ചെയ്യണം. എത്രയും നേരം അതിലെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ജനലിക്കൂടെ നോക്കി അയലോകംകാരിയുടെ സാരിയും നോക്കി അപ്പുറത്തവന്റെ മാലയും നോക്കി അത് ഇത് നിന്നവര് നേരെ ബി സ്റ്റാൻഡ് വെൽ, ഇനി പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവാ. അത് എത്ര നേരം തുയോ പിന്നെ ദർഗായിലെ താഴെ നിന്ന് ശുശ്രൂഷ ചെയ്ത പുരോഹിതർ എല്ലാവരെയും സ്പർഹായില് ഓർത്ത് പുസ്തകത്തിലെ പേരുകൾ ഓർത്ത് വീണ്ടും ദർഗായുടെ മുകളിലേക്ക് കയറി പ്രധാനപ്പെട്ട ശുശ്രൂഷ നടത്താനായിട്ട് പോകുമ്പോ പടിഞ്ഞാറ് വശത്ത് വാതിലെല്ലാം അടയ്ക്കും. പണ്ട് അവിടെ ഒരു എക്സോട്ടേഷൻ ഉണ്ടായിരുന്നു, ഇന്ന് സൗമൻകാലോസ് എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് അതങ്ങ് തീർത്തു. ഇന്ന് ആ എക്സോട്ടേഷൻ ഉള്ളത് മൂറോൻ കുദാശയുടെ സമയത്ത് മാത്രമേ ഉള്ളൂ. ആർച്ച് ഡീക്കൻ വിളിച്ചു പറയും ഈ കുദാശയിൽ ഇനി തുടർന്നുള്ള കുദാശയിൽ സംബന്ധിക്കാൻ ആരെങ്കിലും അവിശ്വാസികളോ സ്നാനമേൽക്കാത്തവരോ ലുണാറ്റിക് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ മാനസികമായി അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരോ കൃത്യമായ അവബോധത്തോടുകൂടി സംബന്ധിക്കാത്തവരോ ഒക്കെ പുറത്തു പോകണമെന്ന് പറഞ്ഞ് ഇന്നും കഥ കടക്കുന്ന ഒറ്റ ശുശ്രൂഷ ഇപ്പം മൂറോൻ കൂദാശ മാത്രമേ ഉള്ളൂ. എന്നാൽ വിശുദ്ധ കുർബാനയിൽ ആദ്യകാലത്ത് അങ്ങനെ ചെയ്തിരുന്നു. അതിന്റെ ഒരു റെപ്രസെന്റേഷനാണ് ശുശ്രൂഷക്കാരൻ പുറകോട്ട് വരുന്നത്. അപ്പോ അത്രയും നേരം ആരായിരുന്നു ഈ ശുശ്രൂഷയെ സംബന്ധിച്ചോണ്ടിരുന്നത്? അവിടെ വിശ്വാസ പഠിതാക്കളായിരുന്നു കാറ്റക്കിസം ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരും അവിടെ ധാരാളം വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. നീലേഴ്സ് എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തി നിൽക്കുന്നവരെ, വിശ്വാസം പഠിച്ചവരെ, ഇനി കുറച്ചാളുകൂടെ കഴിയുമ്പോൾ സ്ഥാനം ഏൽക്കാൻ പോകുന്നവര്, ഇത് വിശ്വാസമൊക്കെ പഠിക്കുന്നത് കുറേ വർഷങ്ങൾ കൊണ്ടായിരുന്നു അവർ വിശ്വാസം പഠിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ കൂടുതലായി വിശ്വാസം പഠിപ്പിക്കുമായിരുന്നു. ഇന്നിപ്പം അവിടുന്ന് ഇങ്ങോട്ട് വന്നു, ദേ ഞാനിവിടെ കെട്ടാൻ പോവുക, ഇങ്ങോട്ട് അച്ഛനും മാമോദിസ കൊടുത്ത് അച്ഛനിങ്ങി വന്നൊരു കാര്യം പറയട്ടെ, ഇങ്ങനെയാ ഇപ്പോഴത്തെ വിശ്വാസ പഠനം. എന്നാൽ പണ്ട് കാലത്ത് സഭയിലേക്ക് വരുന്നവരെ ഈ വിശ്വാസം പഠിച്ച് അവരെ വിശ്വാസ പ്രമാണം ഏറ്റു പറഞ്ഞു. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണം ഏറ്റു പറയുന്ന സമയം കണ്ടോ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെയും അതിനകത്ത് നിർത്തത്തില്ല, വിശ്വാസികളായവർ മാത്രം. എന്തുകൊണ്ട്? രഹസ്യം രഹസ്യം ഉടയോനപ്ലി, രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും. എന്താ ഈ രഹസ്യം? കർത്താവ് അത്രയും നാളും അങ്കിയൊക്കെ അണിഞ്ഞ് അതിലെ ഇലയും തെക്കും മടക്കുമൊക്കെ നടക്കുകയും കടൽ തീരത്തോടെ പോവുകയും ആൾക്കാരോട് പറയുകയും അവിടെ ഇരിക്കുകയും ഇവിടെ ഇരിക്കുകയും ഒക്കെ ചെയ്ത കർത്താവാണ്. പക്ഷേ പെസഹാടെ കാര്യം വന്നപ്പം വിരിച്ചൊരുക്കിയ മാളിക മുറിയിൽ കയറിയിരുന്നു, 12 പേര് മാത്രം കൂടെ ഇരുന്ന്. അതുകൊണ്ടാ രഹസ്യം രഹസ്യം, റോസ്ലി റോസ്ലി, രഹസ്യം രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും. 12 അപ്പോസ്തലന്മാർ മാത്രം, ബാക്കിയുള്ളതിനെ ഒന്നും ഇരുത്തിട്ടില്ല, വിരിച്ചൊരുക്കിയ മാളിക. അതുകൊണ്ടാ പള്ളികൾ ഇന്ന് നമ്മളങ്ങ് വിരിച്ചൊരുക്കുക. അത്രയും വിരിച്ചൊരുക്കണമെന്ന് എനിക്കൊരു സംശയമുണ്ട്. 15 കോടിയുടെയും 50 കോടിയുടെയും ഒക്കെ വേണമെന്ന് സംശയമുണ്ട്. പക്ഷെ അന്തസ്സായി കർത്താവിന് ശരീരരക്തങ്ങൾ സഹായിക്കുവാൻ തക്കവണ്ണം ഉള്ള യോഗ്യതയുള്ള ദൈവാലയങ്ങൾ നമുക്ക് ഉണ്ടാവണം, ആവശ്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് വേണോ എന്ന്, ധാരാളിത്തം വേണോ എന്ന് ചിന്തിക്കുക. വിരിച്ചൊരുക്കുക മാളിക മുറിയിൽ 12 അപ്പോസ്തലന്മാരുമായിട്ട് കയറിയിരുന്നു, അതാണ് രഹസ്യം. അതുകൊണ്ടാണ് ഇപ്പൊ എന്നെ ആരെയും അതിനകത്ത് സംബന്ധിക്കാൻ സമ്മതിക്കാത്തത്. അതുകൊണ്ട് അത് ആ ഒരു രഹസ്യം അത്ര തീക്ഷ്ണമായി ചെയ്യുന്നത് കൊണ്ടാണെന്നുള്ളത് ഓർപ്പിക്കുന്നു. അപ്പൊ അതുവരെയും വിശ്വാസ പഠിതാക്കളായിരുന്നു. സ്നാനം മുങ്ങാത്തവർക്ക് പിന്നീടുള്ള കൗദാശി കർമ്മത്തിൽ സംബന്ധിക്കാനായിട്ട് അധികാരമില്ലായിരുന്നു. അതുകൊണ്ട് അവരെ പുറത്താക്കും. അതുകൊണ്ടാണ് പടിഞ്ഞാറോട്ട് പോകുന്നത്. അവിടെ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ വാതിലടയ്ക്കണമെന്നാണ് അർത്ഥം. അതുവരെയുള്ളവർ നാട്ടിലത്തേക്ക് അവസ്ഥയെ വാതിലടച്ചു കഴിഞ്ഞാൽ തീർന്നു. പകുതി കൂടുതൽ ആൾക്കാർ വാതിലിന് പൊളി പുറത്താണ് നിൽക്കുന്നത്. എന്നാ ചെയ്യാനാ? പിന്നെ ഇവിടെ നമുക്ക് ഈ ഭയങ്കര തണുപ്പ്, ഡിട്രോയിറ്റിലാണ് പറയുകയും വേണ്ട, അതിഭയങ്കര തണുപ്പായതുകൊണ്ട് എല്ലാ അകത്ത് കയറിക്കോളും, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ എനിവേ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മള് നമ്മൾ പറഞ്ഞു വന്നത് അവര് വിശ്വാസം പഠിച്ച് അവർക്കായിരുന്നു മാമോദീസ ആണ്ടിൽ ഒരിക്കൽ എല്ലാവർക്കും കൂടി നൽകുക. അവരെ പഠിപ്പിച്ച് സുവിശേഷവും പഠിപ്പിച്ച് വിശ്വാസവും പഠിപ്പിച്ച് അവരെ തയ്യാറാക്കും. പലപ്പോഴും ഒന്നോ രണ്ടോ വർഷം തന്നെ അധ്യയനം നൽകിയ ശേഷമാണ് മാമോദീസ നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ കുഞ്ഞുങ്ങൾക്കും വിശ്വാസികളായ ഇടവകയുള്ള മറ്റാളുകളുടെ ശിശുക്കൾക്കും ഒന്നിച്ചായിരുന്നു മാമോദീസ നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആദിമസഭയിലെ പതിവ് ഇപ്രകാരമായിരുന്നു. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്ന്, പുറജാതികളിൽ നിന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ച് സഭയിൽ ചേരുന്നവർക്ക് ആദിമകാലങ്ങളിൽ ഉടനെ മാമോദീസ നൽകുമായിരുന്നു. എന്നാൽ പിന്നീട് അവർക്ക് ഒന്നോ രണ്ടോ വർഷത്തെ അധ്യയനവും സുഹൃത പരിശീലനവും നൽകിയ ശേഷം മാത്രമേ സ്നാനം നൽകുക എന്ന ഈ പതിവ്. രണ്ട്, മാതാപിതാക്കന്മാർ വിശ്വാസികളാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്കും ആദിമകാലത്ത് ഉടനെ സ്നാനം നൽകുമായിരുന്നു. പിൽക്കാലത്ത് എല്ലാവരുടെയും സ്നാനം ആണ്ടിലൊരിക്കൽ കർത്താവിന്റെ മാമോദീസ പെരുന്നാളിനോടോ തന്റെ മരിച്ചുയർപ്പ് പെരുന്നാളിനോടോ അനുബന്ധിച്ച് ഒരുമിച്ച് നടത്തുക പതിവായിരുന്നു. മൂന്നാമത്തെ കാര്യം, ആദിമകാലത്ത് ക്രിസ്ത്യാനികളുടെ കുഞ്ഞുങ്ങളെ ശൈശവത്തിൽ തന്നെ മാമോദീസ മുക്കുന്ന പതിവുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കാം. പിന്നീട് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹായെ കുറിച്ച് എന്ത് പറയുന്നു തുടങ്ങിയ കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പഠിച്ചതിന് ശേഷം ജ്ഞാനബോധിനി ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കയറാം. ജ്ഞാനബോധിനി അധികം ക്ലാസ്സുകളൊന്നും വരത്തില്ല, നാലോ മൂന്നോ നാലോ ക്ലാസ്സുകൾ കൊണ്ടൊക്കെ തീരും, അതുകൊണ്ട് അധികം മുൻപോട്ട് പോവില്ല. പക്ഷെ പഠിക്കുന്ന കാര്യങ്ങൾ ഒരല്പം ഡീറ്റെയിൽഡ് നമ്മൾ പഠിക്കാമെന്ന് വിചാരിച്ചാണ് ഇൻട്രൊഡക്ഷന് വേണ്ടി ഒരു രണ്ട് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. താങ്ക് യു.
But Auntie Binyas in the line mute here in Kiva.
Oh, okay. Okay, I think Binyas is some sort of north. വളരെയധികം നന്ദി അച്ഛൻ. വളരെ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാര്യങ്ങൾ പലതും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അറിയാൻ മേലത്തെ പലതും പഠിച്ചു. ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സസ് ഞങ്ങൾക്ക് വരുമെന്ന് ഓർത്ത് ഞങ്ങൾ സന്തോഷിച്ചിരിക്കുന്നു. അച്ഛന് കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞിനും കൊച്ചമ്മയ്ക്കും മറ്റു കുഞ്ഞുങ്ങൾക്കും അച്ഛനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമുക്ക് പ്രാർത്ഥിച്ചു തീർച്ചയായിട്ട്
നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള ഭാവ ശുദ്ധമുള്ളവൻ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ശിഷ്ടതാവായ പുത്രാജയമുള്ള സ്ത്രീബായ ഞങ്ങളെ മടക്കിക്കൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ ശുദ്ധമുള്ളതിന്റെ കുടിയിരുപ്പിന്റെ ഫലങ്ങളെ ഞങ്ങളെ ശമിച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവ് നേരൊക്കലും കാലമൊക്കെ എല്ലാ സമയത്തും എന്നേക്കും നിന്റെ ദൈവത്തിന് ഇറങ്ങി ഞങ്ങളെ മടക്കിക്കൊള്ളണമേ. ആമേൻ. ബാറയ്ക്കുമോടെ സംസർഗവാസം കൂട്ടായ്മയും ഞങ്ങളെല്ലാവരുടെ മേലും വനിതാ സമാജത്തോടും പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും പ്രത്യേകിച്ച് ഈ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവരോടും ഞങ്ങളുടെ പഠന ക്ലാസ്സുകളോടും ഞങ്ങളുടെ പ്രായമായവരോടും രോഗികളോടും അനാഥരോടും ആലംബഹീനരോടും കുടുംബജീവിതം നയിക്കുന്നവരോടും ഞങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളോടും ഞങ്ങളെല്ലാവരുടെയും ദൈനംദിനമായ നല്ല ആഗ്രഹങ്ങളോടും നല്ല പ്രവർത്തനങ്ങളോടും എന്നും എന്നേക്കും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.
താങ്ക് യു എവരിവൺ. ഗുഡ് ഈവനിംഗ്.
ഗുഡ് നൈറ്റ്.